ഉടനെ ദാവീദ് തന്റെ വസ്ത്രം പറിച്ചു കയറി കൂടെയുള്ളവരുടെയും തങ്ങളെ തന്നെ അങ്ങനെ തന്നെ ചെയ്തു. അവർ ശൗലിനെയും അവന്റെ മകനായ യോനാഥാനെയും യഹോവയുടെ ജനത്തെയും ഇസ്രായേൽ ഗൃഹത്തെയും കുറിച്ച് അവർ വാളാൽ വീണുപോയത് കൊണ്ട് വിലപിച്ചു പറഞ്ഞു. സന്ധ്യ വരെ ഉപവസിച്ചു. ദാവീദ് വർത്തമാനം കൊണ്ടുവന്ന ബാല്യക്കാരനോട് നീ എവിടത്തുകാരനെന്ന് ചോദിച്ചതിന് ഞാൻ ഒരു അന്യജാതിക്കാരന്റെ മകൻ ഒരു അമാലിയക്കൻ എന്നവൻ ഉത്തരം പറഞ്ഞു. ദാവീദ് അവനോട് യഹോവയുടെ അഭിക്ഷത്തിനെ സംഹരിക്കേണ്ടതിനെ കൈയോങ്ങുവാൻ നിനക്ക് ഭയം തോന്നാഞ്ഞത് എങ്ങനെയെന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് ബാല്യക്കാരിൽ ഒരു തന്നെ വിളിച്ചു, നീ ചെന്ന് അവനെ വെട്ടിക്കളക എന്ന് പറഞ്ഞു. അവൻ അവനെ വെട്ടിക്കൊന്നു. ദാവീദ് അവനോട് നിന്റെ രക്തം നിന്റെ തലമേൽ, യഹോവയുടെ അഭിക്ഷത്തൻ ഞാൻ കൊന്നു എന്ന് നീ നിന്റെ വായ് കൊണ്ട് തന്നെ നിനക്ക് വിരോധമായി സാക്ഷീകരിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അനന്തരം ദാവീദ് ശൗലിനെയും അവന്റെ മകനായ യോനാഥാനെയും കുറിച്ച് ഒരു പിതാവകാശം ചൊല്ലി അവൻ യഹൂദ മക്കളെ ഈ ധനുർഗീതം അഭ്യസിപ്പാൻ കൽപ്പിച്ചു. അത് ദുരന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ, ഇസ്രായേലെ നിന്റെ പ്രതാപമായവർ നിന്റെ ഗിരികളിൽ നിഹിതന്മാരായി. വീരന്മാർ പട്ടുപോയി പോയതെങ്ങനെ? ക്ഷത്തിൽ അത് പ്രസിദ്ധമാക്കരുത്, അസ്കലോൻ വീതികളിൽ പോഷിക്കരുതേ, ഫലിഷ്ഠപുത്രിമാർ സന്തോഷിക്കരുതേ, അത്ര കരുതികളുടെ കന്യകമാർ ഉല്ലസിക്കരുതേ. ഗിൽബോവ പർവ്വതങ്ങളെ നിങ്ങളുടെ മേൽ മഞ്ഞും മഴയോ പെയ്യാതെയും വഴിപാട് നിലങ്ങൾ ഇല്ലാതെയും ഇരിക്കോകട്ടെ. അവിടെയല്ലോ വീരന്മാരുടെ പരിച തെറിഞ്ഞു കളഞ്ഞത്, ശൗലിന്റെ കലാഭിഷേകം ഇല്ലാത്ത പരിച തന്നെ. നിഹിതന്മാരുടെ രക്തവും വീരന്മാരുടെ മേധസ്സും വിട്ട് യോനാഥാന്റെ ഇല്ല, പിന്തിരിഞ്ഞില്ല. ശൗലിന്റെ വാൾകൃതാ പോകുന്നതുമില്ല. ശൗലും യോനാഥാനും ജീവകാലത്ത് പ്രീതിയും വാത്സല്യവും കൂടിയിരുന്നു. മരണത്തിലും അവർ വേർപിരിഞ്ഞില്ല. അവർ കഴുകനിലും രഘുമന്മാർ സിംഹത്തിലും വീര്യന്മാർ. ഇസ്രായേൽ പുത്രിമാരെ ശൗലിനെ ചൊല്ലി തരവീം. അവൻ നിങ്ങളെ ഭംഗിയായി രക്താംബരം ധരിപ്പിച്ചു, നിങ്ങളുടെ വസ്ത്രങ്ങളിൽ മേൽപ്പൊന്ന ആഭരണം അണിയിച്ചു. യുദ്ധമധ്യ വീരന്മാർ പട്ടുപോയത് എങ്ങനെ? നിന്റെ ഗിരികളിൽ യോനാഥാൻ നിഹിതനായല്ലോ. യോനാഥാനെ എന്റെ സഹോദര, നിന്നെ ചൊല്ലി ഞാൻ ദുഃഖിക്കുന്നു. നീ എനിക്ക് അതിവത്സലനായിരുന്നു. നിന്റെ പ്രേമവും കളപ്രകടനത്തിലും വിസ്മയമേറിയത് വീരന്മാർ പട്ടുപോയത് എങ്ങനെ? യുദ്ധായുധങ്ങൾ നശിച്ചു പോയല്ലോ. അനന്തരം ദാവീദ് യഹോവയോട് ഞാൻ യഹൂദ നഗരങ്ങളിൽ ഒന്നിലേക്ക് ചെല്ലണമോ എന്ന് ചോദിച്ചു. യഹോവാമനോട് ചെല്ലുക എന്ന് കൽപ്പിച്ചു. അവൻ അവിടേക്ക് ചെല്ലേണ്ടതെന്ന് ദാവീദ് ചോദിച്ചേന് ഹെബ്രോണിലേക്ക് അരുളപ്പാടുണ്ടായി. അങ്ങനെ ദാവീദ് ഇസ്രായേൽക്കാരത്തി അഹീനോവം കർമ്മേല്യൻ നാബാലിന്റെ ഭാര്യയായിരുന്ന അബിഗയിൽ എന്നീ രണ്ട് ഭാര്യമാരുമായി അമ്മയ്ക്ക് കൊണ്ടുപോയി അവരെ പട്ടണത്തിൽ പാർട്ടു. പുരുഷന്മാർ വന്ന് അവിടെ വെച്ച് ദാവീദിനെ യഹൂദ ഗൃഹത്തിന് രാജാവായിട്ട് അഭിഷേകം ചെയ്ത് ഗിലയാദിലെ വ്യാപേശ നിവാസികളായിരുന്ന ശൗലിൻ ആയിരുന്നു ശൗലിനെ അടക്കം ചെയ്തത്. ദാവീദിനെ ഗിലയാദിലെ രമേശ് നിവാസികളെ അണിതന്മാരെ അയച്ചു. നിങ്ങളുടെ അവനെ അടക്കം ചെയ്തിട്ടുണ്ട്. തങ്ങൾക്ക് രാജാവായിട്ട് എന്നെ തങ്ങൾക്ക് രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു പറഞ്ഞു. എന്നാൽ സൗബിന്റെ സേനാപതിയായ നെഹിന്റെ മകൻ അബ്രഹാം സൗബിന്റെ മകനായി അഹനീമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവനെ ഗിലയാദ് അശ്ശൂരി ഇസ്രായേൽ രാജാവാണ്. മകനായ യേശു ഇസ്രായേൽ രാജാവായപ്പോൾ അവന് 40 വയസ്സായിരുന്നു. അവൻ രണ്ട് സംവത്സരം യഹൂദാഗ്രഹമോ ദാവീദോ ചേർന്നു. ദാവീദ് യഹൂദാഗ്രഹത്തിന് രാജാവേരുന്ന കാലം 7 6 പറഞ്ഞു. നേരിന്റെ മകൻ അബ്നേരും സൗലിന്റെ മകനായ ഈ ശോഷിന്റെ ദേവകരും മകനെയിൽ നിന്നും ഗിലയാദിലേക്ക് വന്നു. അപ്പോൾ ചേരിയുടെ മകനായ യോവാബും ദാവീദിന്റെ ദേവകരും പുറപ്പെട്ട് ഇവനിലെ കുളത്തിനരികെ വെച്ച് അവരെ നേരിട്ടു. അവർ കുളത്തിന്റെ ഇപ്പുറത്തുനിന്ന് കുളത്തിന്റെ അപ്പുറത്ത് ഇരുന്നു. അമ്മ യോവാബിനോട് ബാല്യക്കാർ എഴുന്നേറ്റു, നമ്മുടെ മുമ്പാകെ ഒന്ന് കളിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആകട്ടെ എന്ന് യോവാബും പറഞ്ഞു. അങ്ങനെ അതുകൊണ്ട് ഇദ്ദേഹം എന്ന പേരായി അങ്ങ് യുദ്ധ നേട്ടമായി അബ്നേരും ഇസ്രായേലും ലാബിന്മാരോട് തോറ്റുപോയി. അവിടെ യോവാബ് അബിഷായി ആസാഹേൽ എന്നിങ്ങനെ സേനയുടെ മൂന്നുപുത്രന്മാരും ഉണ്ടായിരുന്നു. അസാഹേൽ നാട്ടുകാർ ഇന്ദ്രഗാമിയായിരുന്നു. അസാഹേൽ അബ്നേരിനെ പിന്തുടർന്നു. അബ്നേരിനെ പിന്തുടരുന്നതിന് വലത്തോട്ടോ ഇടത്തോട്ടോ മാറിയില്ല. അബ്നേർ പുറകോട്ട് നോക്കി, നീ അസാഹലോ എന്ന് ചോദിച്ചേന്. അതെ, ഉത്തരം പറഞ്ഞു. അബ്നേർ അവനോട്, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് ബാല്യക്കാരിൽ ഒരുത്തരെ പിടിച്ചവന്റെ ആയുധവർഗം എടുത്തോളുക എന്ന് പറഞ്ഞു. ഇനി അസാഹേലിന് അവനെ വിട്ടുപോകാൻ മനസ്സായില്ല. അബ്നേർ അസാഹേലിനോട്, എന്നെ വിട്ടുപോകുക, ഞാൻ നിന്നെ വിട്ടുപയോഗിക്കുന്നുണ്ട്. ഞാൻ പിന്നെ അവൻ അവിടെ തന്നെ മരിച്ചു വീണു. അസാഹേൽ മരിച്ചു കിടന്നിടത്തോ അവരൊക്കെയും പോയി. യോവാബും അബിഷായും അബ്നേരിനെ പിന്തുടർന്നു. അവർ ഗിലേവൻ മരുഭൂമിയിൽ വഴിയരികെ ഗീഹിന്റെ മുമ്പിലുള്ള അമ്മാക്കുന്നിൽ എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. ബെന്യാമീന്റെ അബ്നേരിന്റെ അടുക്കൽ ഒരേ കൂട്ടമായി കൂടി ഒരു കുഞ്ഞൻ മുകളിൽ നിന്നു. അപ്പോൾ അബ്നേർ യോവാബിനോട്, വാളിൽ നിന്ന് സംഭരിച്ചുകൊണ്ടിരിക്കണമോ? ഒടുവിൽ കൈപ്പുണ്ടാകുന്നു എന്ന് നീ അറിയുന്നില്ലേ? സഹോദരന്മാരെ പിന്തുടരുന്നത് മതിയാക്കേണ്ടതിന്റെ ജനത്തോട് കൽപ്പിപ്പാൻ നീ എത്രത്തോളം താമസിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അതിന് യോവാബ്, ദൈവത്താണ്, നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ രാവിലെ തങ്ങളുടെ സഹോദരന്മാരെ പിന്തുടരാതെ മടങ്ങിപ്പോകുമായിരുന്നു എന്ന് പറഞ്ഞു. പുള്ളിയെ യോവാബ് കാഹളം മുറിച്ചു. ജനമൊക്കെ നിന്നു ഇസ്രായേലിനെ പിന്തുടർന്നില്ല, വിടുന്നില്ല. അബ്നേരും അവന്റെ ആളുകളും ഒന്ന് രാത്രി മുഴുവനും ആരാബിയിൽ കൂടി നടന്ന് യോർദാൻ കടന്ന് ബിത്രോനിൽ കൂടി ചെന്ന് മഹനയിമിൽ എത്തി. യോവാബും അബ്നേരിനെ പിന്തുടരുന്നത് വിട്ട് മടങ്ങി. ജനമൊക്കെയും ഒന്ന് ചൂടിയപ്പോൾ ദാവീദിന്റെ ചേവകരിൽ 19 പേരും അസാഹേലും ഇല്ലായിരുന്നു. എന്നാൽ ദാവീദിന്റെ ചേവകർ ബെന്യാമീനെയും അബ്നേരിന്റെ ആളുകളെയും തോൽപ്പിക്കുകയും അവരിൽ 360 പേരെ സംഹരിക്കുകയും ചെയ്തിരുന്നു. അസാഹേലിന് അവിടെ എടുത്തു നേഗ്രഹീമിൽ അവന്റെ അപ്പന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. യോവാബും അവന്റെ ആളുകളും രാത്രി മുഴുവനും നടന്നു പുലർച്ചയ്ക്ക് ഹെബ്രോനിൽ എത്തി. ശൗലിന്റെ ഗൃഹവും ദാവീദിന്റെ ഗൃഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു. എന്നാൽ ദാവീദിന് ബലം കുടിക്കുകയും ശൗലിന്റെ ഗൃഹം ക്ഷയിച്ചു വന്നു. ദാവീദിനെ ഹെബ്രോനിൽ വെച്ച് പുത്രന്മാർ ജനിച്ചു. ഇസ്രായേൽക്കാരത്തിയായ അഹീനോവും പ്രസവിച്ച അവനോൻ അവന്റെ ആദ്യകാവിൻ കർമ്മേല്യൻ. നാബാലിന്റെ ഭാര്യയായിരുന്ന അബിഗേൽ പ്രസവിച്ച ഇലയാബ് രണ്ടാമത്തവനും യെശുവർ രാജാവായ തൽമയുടെ മകൾ മഖയുടെ മകനായ അബ്ശാലോം ആമത്തവൻ. അഗീത്തിന്റെ മകനായ അദോനിയാവ് നാലാമത്തവൻ. അബിതാലിന്റെ മകനായ ജഫത്യാവ് അഞ്ചാമത്തെ മകൻ. ദാവീദിന്റെ ഭാര്യയായ ഏഗ്ല പ്രസവിച്ചു ഇത്രയാം ആറാമത്തവൻ. ഇവരാകുന്നു ഹെബ്രോണിൽ വെച്ച് ദാവീദിനെ ജനിച്ചവർ. ശൗലിന്റെ ഗൃഹവും ദാവീദിന്റെ ഗൃഹവും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്ന കാലത്ത് അബ്നേർ ശൗലിന്റെ ഗൃഹത്തിൽ തന്നെ താൻ ബലപ്പെടുത്തിയിരുന്നു. എന്നാൽ ശൗലിന് അയ്യാവിന്റെ മകളായി രിശ്വ എന്ന് പേരുള്ള ഒരു വെപ്പാട്ടി ഉണ്ടായിരുന്നു. അബ്നേരിനോട്, എന്റെ അത്തന്റെ വെപ്പാട്ടിയുടെ അടുത്തൽ തന്നത് എന്താണെന്ന് ചോദിച്ചു. അബ്നേർ ഈ സ്പെഷ്യത്തിന്റെ വാക്കുന്ന സമയത്ത് കോപിച്ചു പറഞ്ഞത്, ഞാൻ യഹൂദ വർഷത്തിലുള്ള ഒരു നായികനെയും ഞാൻ എന്റെ അപ്പനായ ശൗലിന്റെ ഗൃഹത്തോടും എന്റെ സഹോദരന്മാരോടും സ്നേഹിതന്മാരോടും ഞാൻ കാണിക്കുന്നതിന് എന്നെ ദാവീദിന്റെ കയ്യിൽ ഏൽപ്പിക്കാതിരിക്കുകയും ശേഖരിക്കാൻ ഇന്ന് ഈ സ്ത്രീ നിമിത്തം നീ എന്നെ കുറ്റം പറയുന്നു.
ദാവീദിന്റെ സിംഹാസനവും ദാൻ മുതൽ ബേർശേബവരെ ഇസ്രായേലിലും യഹൂദയിലും സ്ഥാപിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം യഹോവ ദാവീദിനോട് സത്യം ചെയ്തതുപോലെ ഞാൻ അവന് സ്ഥാപിപ്പിച്ചു കൊടുത്താതിരുന്നാൽ ദൈവനോട് തക്കവണ്ണം അധികം ചെയ്യട്ടെ. അവനെ ഭയപ്പെടുന്നതുകൊണ്ട് അവനോട് പിന്നെ ഒരു മാസം കുറവാൻ കഴിഞ്ഞില്ല. അനന്തരം പത്നി ഹെബ്രോനിയെയും ദാവീദിന്റെ അടുക്കൽ ദൂതന്മാരെയുമാർക്കുള്ളത് എന്നോട് ഉടമ്പടി ചെയ്യുക, എന്നാൽ എല്ലാ ഇസ്രായേലിനെയും എന്റെ പക്ഷത്തിൽ വരുത്തേണ്ടതിന് എന്റെ സഹായം എനക്കുണ്ടാകുമെന്ന് പറഞ്ഞു. അതിനാണ് നല്ലത് ഉടമ്പടി ചെയ്യാമെന്നാൽ ഞാൻ ഒരു കാര്യം നിന്നോട് ആവശ്യപ്പെടുന്നു. നീ എന്നെ കാണുവാൻ വരുമ്പോൾ ആദ്യം തന്നെ ശൗലിന്റെ മകളായ മിക്കളിനെ കൂട്ടിക്കൊണ്ടുവരാ, ഒരു വരാതിരുന്നാൽ നീ എന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞു. മകനായ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഞാൻ വിവാഹ നിശ്ചയത്തിനും തിരിച്ചെടു നൂറഗ്രഹങ്ങളും കൊടുത്തു വാങ്ങി എന്റെ ഭാര്യയായ നീ കാലിനെ ഏൽപ്പിച്ചു തരിക എന്ന് പറഞ്ഞു. ഈ സമയത്ത് അവിടെ ലേശിന്റെ മകനായ അവളുടെ ഭർത്താവായ ദരിശയിലേക്ക് ദരിശയിലിന്റെ അടുക്കിൽ നിന്ന് വരുത്തി. അവളുടെ ഭർത്താവ് വരുന്നുണ്ട്. ഗുരുവരം അവനോട് ഇല്ലാതെ വന്നു. അബ്നാർ അവനോട് നീ മടങ്ങിപ്പോക എന്ന് പറഞ്ഞു. അവൻ മടങ്ങിപ്പോയി. എന്നാൽ അബ്നാർ ഇസ്രായേൽ മൂപ്പന്മാരോട് സംസാരിച്ചു, ദാവീദിനെ രാജാവായി കിട്ടുവാൻ കുറെ കാലമായല്ലോ, അപേക്ഷിക്കുന്നതിലേ പോകണം. ദാസനായ ദാവീദൻ കൈകൊണ്ട് എന്തെങ്കിലുമായ ഇസ്രായേലിനെ ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് രക്ഷിക്കുമെന്ന് യഹോവ ദാവീദിനെ കുറിച്ച് വിവരിക്കുന്നുവെങ്കിലും പറഞ്ഞു. അങ്ങനെ തന്നെ അബ്നാർ ബെന്യാമീനോടും പറഞ്ഞു. പിന്നെ അബ്നാർ ഇസ്രായേലിനും ബെന്യാമീൻ തന്നെയൊക്കെയും സമ്മതമായതെല്ലാം ദാവീദിനോട് അറിയിക്കേണ്ടതുണ്ട്. പുരുഷന്മാരും എബ്രോണിയിൽ ദാവീദിന്റെ അടുത്ത് കളിച്ചെന്നും ദാവീദ് അബ്നേഹിനോട് കൂടെയുള്ളവർക്കും വേണ്ടി ഒരു വിരുന്ന് കഴിച്ചു. അബ്നേഹർ ദാവീദിനോട് ഞാൻ ചെന്ന് ഇസ്രായേൽ ഒക്കെയും യജമാനായ രാജാവിനോട് ഉടമ്പടി ചെയ്യേണ്ടതിന് അവരെ എന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരും. അപ്പോൾ നീ ആഗ്രഹിക്കുന്ന പോലെ എല്ലാവർക്കും രാജാവായിരിക്കാം എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് അസീരിനെ ആശ്രയിച്ചു. അവൻ സമാധാനത്തോടെ പോയി. കാഴ്ചപ്പാട് കഴിഞ്ഞ് വളരെ കൊള്ളയുമായി മടങ്ങിയിരുന്നു. എന്നാൽ ദാവീദ് അസീരിനെ രാത്രിയാക്കിയേൽ അവൻ സമാധാനത്തോടെ പോവുകയും ചെയ്തിരുന്നതിനാൽ അവൻ അന്നേരം ദാവീദിന്റെ അടുക്കലില്ലായിരുന്നു. യോമാബൂക്കെയും വന്നപ്പോൾ പേരിന്റെ മകനെ അവനെ രാജാവിന്റെ അടുക്കൽ നിൽക്കുന്നു. അവൻ അവനെ യാത്രയച്ചു. അവൻ സമാധാനത്തോടെ പോയി എന്ന് എന്നിങ്ങനെ യുവാവിന് അറിവ് കിട്ടി. യുവാബ് രാജാവിന്റെ അടുക്കൽ ചെന്നു. എന്താകുന്നു ഈ ചെയ്തത്? അബ്നേറിന്റെ അടുക്കൽ വന്നിരുന്നുവല്ലോ, അവനെ പറഞ്ഞയച്ചതെന്ന് അവൻ പോയിരുന്നു. പേരിന്റെ മകനെ അബ്നേറിനെ നീ അറിയല്ലേ, നിന്നെ ചതിപ്പാനും നിന്റെ മൂപ്പും മരവും ഗ്രഹിപ്പാനും നീ ചെയ്യുന്നതൊക്കെയും അറിവാനുമല്ലോ അവൻ വന്നത് എന്ന് പറഞ്ഞു. യുവാവ് രാജാവിന്റെ അടുക്കൽ നിന്ന് പുറത്തിറങ്ങി അബ്നേറിന്റെ പിന്നാലെ മകന്മാരെ അയച്ചു. അവർ അതിനെ സ്ഥിരാക്കണത്തിങ്ങിൽ നിന്ന് മടക്കി കൊണ്ടുവന്നു. ദാവീദ് അത് അറിഞ്ഞില്ലാതാണ് പറയുവാൻ അവനെ പടിവാദത്തിൽ ഒരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി തന്റെ സഹോദരനായ അസഹേലിന്റെ രക്തപ്രതികാരത്തിനായി അവിടെ വെച്ച് അവനെ വായ്പ ചോദിച്ചിരുന്നു. ദാവീദ് എട്ടപ്പോൾ ഇതിന്റെ മകനാബ്ലേവിന്റെ രക്തം സംബന്ധിച്ചിരിക്കും എന്റെ രാജത്വത്തിനും ഇതോടെ മുമ്പാകെ ഒരിക്കലും കൊണ്ടതില്ല. അത് യോവാബിന്റെ യോവാബിന്റെ ഗൃഹത്തിൽ പ്രവക്കാരോ കാര്യങ്ങൾ കുഷ്ഠരോഗികളോ പണിമുട്ടി നടക്കുന്നതോ വാഴാൻ കഴിയുന്നതോ ആഹാരത്തിൽ കുട്ടുന്നതിൽ തങ്ങളുടെ അധികമായ അസാഹേലിനെ കൊന്നുകൊണ്ടിരുന്ന അടക്കം ചെയ്തപ്പോൾ രാജാവ് അബ്നേരിന്റെ പറഞ്ഞു. തകര ജനവും കഴിഞ്ഞു രാജാവ് അബ്നേരിനെ കുറിച്ച് ചൂടാവിധം ചെയ്യുന്നതെന്നാൽ അബ്നേർ ഒരു മീനിനെ പോലെയായി മരിക്കേണ്ടത് അബ്നേറിന് മീനിനെ പോലെയോ മരിക്കേണ്ടത് എന്റെ കയ്യിൽ ലഭിച്ചിരുന്നില്ല, എന്റെ കാലിന് ജനങ്ങളെത്തില്ല കിട്ടിരുന്നില്ല. പേര് കെട്ടവരുടെ മുമ്പിൽ പെട്ടുപോകുമ്പോൾ ഇനി പെട്ടുപോയല്ലോ. അതിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ടിരുന്നു. പേരമ്മയ്ക്ക് മുമ്പേ ജനമെല്ലാം ദാവീദിനെ ഭക്ഷണം കഴിപ്പിക്കുന്നതിന് വന്നപ്പോൾ സൂര്യനസ്തമിക്കുകയും മുമ്പേ ഞാനപ്പൊന്നെങ്കിലും മറ്റു യാതൊന്നെങ്കിലും അസുഖിച്ചാൽ ദൈവം എന്നോട് ഇഷ്ടപ്പെട്ടു ചെയ്യട്ടെ എന്ന് ദാവീദ് സത്യം ചെയ്തു പറഞ്ഞു. ഇവ ജനമെല്ലാം അറിഞ്ഞപ്പോൾ രാജാവ് ചെയ്തതുപോലെ ഒക്കെയും സകലത്തിലും ചോദിച്ചിരുന്നത് രാജാവിന്റെ അറിവോടെ എല്ലാവരും സകലജനത്തിനും ഇസ്രായേൽ ഒക്കെയും ബോധ്യമായി രാജാവ് തന്റെ പിതൃമാരോട് ഇന്ന് ഇസ്രായേലിൽ ഒരു പ്രഭു മോഹാവുമായി ബന്ധപ്പെട്ടുപോയി എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഞാൻ രാജാഭിഷേകം പ്രാപിച്ചുവെങ്കിലും ഇന്നും ബലഹീനനാകുന്നു. ദേവിയുടെ പുത്രന്മാരായ പുരുഷന്മാർ എനിക്ക് ഉടുങ്ങാത്ത കഠിനമാരൊക്കെ പുസ്തകം പ്രവർത്തിച്ചതിന് അവന്റെ ദുഷ്ടതയ്ക്ക് ഇറക്കമെന്ന യഹോവ പകരം കൊടുക്കട്ടെ എന്ന് പറഞ്ഞു.
അബ്നേർ ഹെബ്രോനിൽ വെച്ച് മരിച്ചുപോയത് ശൗലിന്റെ മകൻ കേട്ടപ്പോൾ അവന്റെ ധൈര്യം ക്ഷയിച്ചു. ഇസ്രായേലിയരൊക്കെയും ഭ്രമിച്ചുപോയി. എന്നാൽ ശൗലിന്റെ മകന് പടനായകന്മാരായ രണ്ട് പുരുഷന്മാരുണ്ടായിരുന്നു. ഒരുത്തനെ ബാന എന്നും മറ്റവനെ രേഖാബ് എന്നും പേർ. അവർ ബെന്യാമീന്റെ ബെരോത്യനായ രിമ്മോന്റെ പുത്രന്മാരായിരുന്നു. ബെരോത്യ ബെന്യാമീനിൽ ഉൾപ്പെട്ടതായി വിചാരിച്ചു വരുന്നു. ബെരോത്യർ ഗിസയിമിലേക്ക് മറുപടിപ്പോയി ഇന്ന് വരെയും അവിടെ പരദേശികളായി പാർക്കുന്നു. സൗലിന്റെ മകനായ യോനാഥാന് രണ്ടുകാലും മുഖന്തനായിട്ട് ഒരു മകനുണ്ടായിരുന്നു. ഇസ്രായേലിൽ നിന്നും ശൗലിന്റെയും യോനാഥാന്റെയും വർത്തമാനം വ്യത്യസ്തമായി അവൻ 5 വയസ്സായിരുന്നു. അപ്പോൾ അവന്റെ ധാത്രി അവനെ എടുത്തും കൊണ്ടോടിപ്പോയി. അവൾ ബന്ധപ്പെട്ടു ഓടുമ്പോൾ അവൻ വീണ്ടും മുടന്തനായിപ്പോയി. അവന് മെഫിബോസെത്ത് എന്ന പേർ. ദേരോത്യൻ റിമ്മോന്റെ പുത്രന്മാരായ രേഖാബും ബാനായും വെയിൽമൂത്തപ്പോഴത്തേക്ക് ഈശ്വശത്തിന്റെ വീട്ടിൽ ചെന്നെത്തി. അവൻ ഉച്ചസമയത്ത് ആശ്വസിച്ച് കിടക്കുകയായിരുന്നു. അവർ കോതമ്പെടുപ്പാൻ വരുന്ന ഭാവത്തിൽ അവന്റെ നടുവിൽ നടന്ന് അവനെ വയറ്റത്ത് കുത്തി. രേഖാബും സഹോദരനായ ബാനായും ഓടിപ്പോയി കളഞ്ഞു. അവർ അകത്ത് നടന്നപ്പോൾ അവൻ ശയനഗൃഹത്തിൽ കട്ടിലിനെ കിടക്കുകയായിരുന്നു. ഇങ്ങനെ അവർ അവനെ കുത്തിക്കൊന്നു, തലവെട്ടി കളയുകയും തലയും രാത്രി മുഴുവൻ കൂടി നടന്ന് ഇബ്രോഹിം ദാവീദിനടുത്ത് ഈശ്വരത്തിന്റെ തല കൊണ്ടുവന്ന രാജാവിനോട് നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയ എന്റെ ശത്രുവായി ശൗലിന്റെ മകൻ ഈശ്വരത്തിന്റെ തലയിലാണ് രാജാവിനായ രാജാവിന് വേണ്ടി ശബരിനോട് അവന്റെ സൗകര്യം യഹോവ പ്രതികാരം സ്വീകരിക്കുന്നു. പുത്രന്മാരായ ഏകാദിനോടും അവന്റെ സഹോദരൻ ബാനായിയോടും ഉത്തരം പറഞ്ഞത് എന്റെ പ്രാണനെ തകര ആപത്തിൽ നിന്നും വീണ്ടെടുത്ത് പോവുകയാണ്. അവൻ മരിച്ചുപോയി എന്നവരെ തന്നെ അറിയിച്ചത് ഞാൻ ശുഭവർത്തമാനം കൊണ്ടുവന്നു എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ അവനെ പിടിച്ചിട്ടില്ല. ഞാൻ അവന്റെ വർത്തമാനത്തിന് വേണ്ടി അവിടെ കൊടുത്ത പ്രതിഫലം ഉണ്ടാവും. ദുഷ്ടന്മാർ വരും ഇരുമാനെ അവന്റെ വീട്ടിൽ മെച്ചയിൽ വെച്ച് കൊല ചെയ്താൽ എപ്പോഴധികം ഞാൻ അവന്റെ രക്തം ിക്കുമോ? പിന്നെ ദാവീദിന്റെ ബാല്യ സാധനം കത്തനെ കൊടുത്തു. അവർ അവരെ കൊന്ന് അമ്മയുടെ കൈകാര്യങ്ങൾ കിട്ടി. അവര് ഹെബ്രോനിൽ കളഞ്ഞു. ഈ സുരക്ഷത്തിന്റെ തല അവരുടെ ഹെബ്രോനിൽ അഗ്നിയിലെ ശവക്കുഴിയിൽ കടക്കം ചെയ്തു. അനന്തരം ഇസ്രായേൽ ഗോത്രങ്ങളൊക്കെയും ഹെബ്രോനിൽ ദാവീദിന്റെ അടുക്കൽ വന്നു. ഞങ്ങളുടെ മാംസമാകുന്നുവല്ലോ. മുമ്പ് ശവൽ ഞങ്ങളുടെ രാജാവായിരുന്നപ്പോൾ നായകനായി ഇസ്രായേലിനെ നടത്തിയിരുന്നത് നീയായിരുന്നു. നീ എന്റെ ജനമായ ഇസ്രായേലിനെ നയിക്കുകയും ഇസ്രായേലിന് പ്രഭുവായിരിക്കുകയും ചെയ്യണമെന്ന് ദൈവനേഹവാ നിങ്ങളോട് അവിടെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇസ്രായേൽ ദാവീദ് രാജാവ് എബ്രോനിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ അവരോട് ഉടമ്പടി ചെയ്തു. ഞാൻ ദാവീദിനെ ഇസ്രായേലിനും രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ദാവീദ് വാഴ്ച തുടങ്ങിയപ്പോൾ രാജാവും പുറപ്പെട്ടു. ദാവീദ് അവിടെ കടപ്പാൻ കഴിയില്ല എന്ന് വിളിച്ചു. അവർ ദാവീദിനോട് നീ ഇവിടെ കടക്കയില്ല, നിന്നെ കലപ്പാൻ ഉരുളിലും മുളങ്കരും മതി എന്ന് പറഞ്ഞു. എന്നിട്ടും ദാവീദ് സീവർ കോട്ട പിടിച്ചു. അത് തന്നെ ദാവീദിനോട് അറിയാം. അത് ദാവീദ് ആരെങ്കിലും
യുദ്ധരെ തോൽപ്പിച്ചാൽ അവന് അവൻ തീർപ്പാത്തിയിൽ കൂടി കയറി ദാവീദ് എന്ന് ഉറപ്പായുള്ള മുടന്തലയും കുരുളയും പിടിക്കട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് കുരുളനും മുടന്തലും വീട്ടിൽ വരരുത് എന്നൊരു തുടക്കമായി ദാവീദ് കോട്ടയിൽ വെച്ച് ദാവീദിന്റെ നഗരം മൊത്തം പേരിട്ടു. ദാവീദ് അതിനെ നെല്ലോട്ടി ചുറ്റും ഉള്ളിലോട്ട് പണി കുറച്ചു. സൈന്യങ്ങളുമായോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു. തോർ രാജാവായ ഹീരാം ദാവീദിന്റെ അടുക്കൽ ദൂതന്മാരെയും ദേവദാരികളെയും ആശാരികളെയും കമ്പണിക്കാരെയും വഹിച്ചു. അവർ ദാവീദിന് ഒരു അരമന ഉണർന്നു. ഇങ്ങനെ ഇസ്രായേലിൽ തന്നെ രാജാവായി സ്ഥിരപ്പെടുത്തുകയും അവന്റെ ജനമായ ഇസ്രായേൽ നിമിത്തം തന്റെ രാജ്യത്വം ഉന്നതമാക്കുകയും ചെയ്തു എന്ന് ദാവീദ് അറിഞ്ഞു. ശേഷം ദാവീദ് എരിശലേമിൽ വെച്ച് അധികം വെപ്പാട്ടികളെയും ഭാര്യമാരെയും പരിഗ്രഹിച്ചു. ദാവീദിന് പിന്നെയും പുത്രന്മാരും പുത്രിമാരും ജനിച്ചു. എരിശലേമിൽ വെച്ച് അവന് ജനിച്ചവരുടെ പേരിടാകുക ശമൂവ, ശവാബ്, നാഥാൻ, സലോമോൻ, ഇൽഹാൻ, എലീശുവ, നേഫൻ, യാഹിഫ, യാഫിയ, എലിസമ, ഇലിയാദാവ്, എലീഫലക്. എന്നാൽ ദാവീദിനെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്യുന്നുവെന്ന് ഫിലിസ്തീൻ കേട്ടപ്പോൾ ഫിലിസ്തീനൊക്കെയും ദാവീദിനെ പിടിക്കാൻ വന്നു. ദാവീദ് അത് കേട്ടിട്ട് ദുർഗത്തിൽ കടന്നു പാർത്തു. ഫിലിസ്തീൻ വന്ന് രഫായിം താഴ്വരയിൽ പരന്നു. അപ്പോൾ ദാവീദ് യഹോവയോട് ഞാൻ ഫിലിസ്തീനെ പുറപ്പെടണമോ അവരെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ എന്ന് ചോദിച്ച് പുറപ്പെടുക, ഞാൻ ഫിലിസ്തീനെ എന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്ന് ദാവീദിനോട് അവിടെ ചെയ്യുന്നു. ദാവീദ് അവിടെ വെച്ച് ദാവീദ് അവരെ തോൽപ്പിച്ചു. വെള്ളച്ചാട്ടം പോലെ മുമ്പിൽ എന്റെ ശത്രുക്കളെ തകർത്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിന് വാൽ പെരാസിം എന്ന് പറഞ്ഞു വരുന്നു. അവൻ അവിടെ അവസരങ്ങളുടെ വിഗ്രഹങ്ങളെ വിളിച്ചിട്ട് തോന്നി. ദാവീദ് പറഞ്ഞു ആ ഇതുമാവിയെ എടുത്തു കൊണ്ടുവന്നു. അണിനടക്കുന്ന ഒറ്റ പോലെ കേൾക്കും. അപ്പോൾ വേഗത്തിൽ ചെല്ലുക, സൈന്യത്തെ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് അകപ്പാടുണ്ടായി. യഹോവ കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു. ഫിലിസ്തീനെ ഏപം മുതൽ വരെ തോൽപ്പിച്ചു. അനന്തരം ദാവീദ് ഇസ്രായേലിൽ നിന്നും അതിനുമായി ഇരുവുകളുടെ മുന്നിൽ അനുവസിക്കുന്നവനായ ജനങ്ങളുടെ യഹോവ എന്ന നാമത്തെ വിളിക്കപ്പെട്ടു നിൽക്കുന്ന നിയമത്തിന്റെ പെട്ടെന്ന് കൊണ്ടുവരേണ്ടതിന് ദാവീദും കൂടെയുള്ള സകല ജനവും അതിലേക്ക് പുറപ്പെട്ടു പോയി. അവർ ദൈവത്തിന്റെ പെട്ടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി കുഞ്ഞന്മേലുള്ള അബിനാദാബിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അബിനാദാബിന്റെ പുത്രന്മാരായ ഉസയും അശ്വവും ആ പുതിയ വണ്ടി തെളിച്ചു. കുഞ്ഞന്മേലുള്ള അബിനാദാബിന്റെ വീട്ടിൽ നിന്നും അവർ അതിനെ ദൈവത്തിന്റെ പെട്ടകവുമായി കൊണ്ടുവരുമ്പോൾ അശ്വ പെട്ടകത്തിന് മുമ്പായി അടന്നു. ദാവീദും ഇസ്രായേലും ഒക്കെയും തള്ളമരങ്ങളുള്ള സകലവിധ വാദിത്തങ്ങളോടും മുരകം കൈത്താളങ്ങളോടും കൂടി എപ്പോഴും മുമ്പാകെ നൃത്തം ചെയ്തു. അവർ നാക്കോവിന്റെ കളത്തിങ്കലെത്തിയപ്പോൾ ആള വരേണ്ടത് കൊണ്ട് ഉസ കൈ നീക്കി ദൈവത്തിന്റെ പെട്ടെന്ന് പിടിച്ചു. അപ്പോൾ ഇതോടെ പോകും ഉസായുടെ നേരെ ചോദിച്ചു. എന്റെ അഭിവേകം നിമിത്തം ദൈവം അവിടെ വെച്ച് അവനെ സംഭവിച്ചു. അവനവിടെ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു. ഇപ്പോൾ നിമിത്തം ദാവീദിന് വ്യക്തമായി അവൻ ആ സ്ഥലത്തിന് എന്ന് പേര് വിളിച്ചു. അതിനും പറഞ്ഞു വരുന്നു, അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെടുത്തി യഹോ ഇടപെട്ടകം എന്റെ അടുക്കൽ എങ്ങനെ കൊണ്ടുവരേണ്ടു എന്ന് അവൻ പറഞ്ഞു. യഹോ ഇടപെട്ടകം ദാവീദിന്റെ രാജ്യത്തിന്റെ അടുക്കൽ വരുത്തുവാൻ മനസ്സിലാകും. ദാവീദ് അതിനെ ഗിത്യമായ ഒമേദ് യദോമിന്റെ വീട്ടിൽ കൊണ്ടുപോയി അയച്ചു. യഹോ ഇടപെട്ടകം ഗിത്യനായ ഒമേദ് യദോമിന്റെ വീട്ടിൽ മൂന്ന് മാസം ഇരുന്നു. യഹോവയും അവന്റെ കുടുംബത്തെയും ഒക്കെയും അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ പെട്ടെന്ന് നിമിത്തം യഹോവയും കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദിനെ അറിവ് കിട്ടിയപ്പോൾ ദാവീദ് പുറപ്പെട്ട് ദൈവത്തിന്റെ പെട്ടകം യഹോവിന്റെ വീട്ടിൽ നിന്നും ദാവീദ് എന്ന നഗരത്തിലേക്ക് സന്തോഷത്തോട് കൂടി കൊണ്ടുവന്നു. യഹോവയുടെ പെട്ടെന്ന് വളരെ ചൂട് നടന്ന ശേഷം അവരെയും കളിപ്പിച്ച കിടാവിനെയും ആകും കഴിച്ചു. ദാവീദ് പഞ്ഞു ചെന്നലം ലഭിച്ചു നമ്മുടെ ശക്തിയോടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. അങ്ങനെ ദാവീദും ഇസ്രായേൽ ഗൃഹമൊക്കെ മാറത്തോടും സകലത്തോടും യഹോവയുടെ പെട്ടെന്ന് കൊണ്ടുവന്നു. എന്നാൽ യഹോവയുടെ പെട്ടെന്ന് ദാവീദ് എന്ന നഗരത്തിൽ കിടക്കുമ്പോൾ ശൗലിന്റെ മകളായ മിക്കൽ ഇടവാതിൽ കൂടി നോക്കി ദാവീദ് രാജാവിനെയും യഹോവയുടെ മുമ്പാകെ കുറിച്ച് നൃത്തം ചെയ്യുന്നത് കണ്ടു. എന്റെ ഗ്രഹത്തിൽ അവനെ നിർമ്മിച്ചു. അവർ യഹോവയുടെ പെട്ടെന്ന് കൊണ്ടുവന്ന് ദാവീദ് യഹോവയുടെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. ദാവീദ് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. തീർന്ന ശേഷം അവൻ ജനത്തെ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിന്റെ നിഗ്രഹിച്ചു. പിന്നെ അവൻ ഇസ്രായേലിന്റെ സർവസർഭവുമായി കലജനത്തിന് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആളൊന്നിനെ പ്രാപ്തമായി. വിഷ്ണ മാംസങ്ങളുടെ മുന്തിരിയാണെയും ഗീതം പങ്കുവച്ചു കൊടുത്തു. ജനമൊക്കെയും താൻ വീട്ടിലേക്ക് പോയി. അതിന്റെ കുടുംബത്തെ കവറിന്റെ മകളായ അനാവർത്തുന്നത് പോലെ ഇസ്രായേൽ രാജാവ് എത്ര മഹത്വമുള്ളവനോട് യഹോവജനമായ ഇസ്രായേൽ പ്രഭുവായി നിയമിക്കാൻ സ്വർണം എന്റെ അപ്പനിലും അവന്റെ സകലത്തിന് ഉപരിയായി എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്ന യഹോവയുടെ മുമ്പാകെ അത് യഹോവയുടെ മുമ്പാകെ ഞാൻ ഞാൻ ഇനിയും വിവരവും ക്ഷീരവും എന്റെ കാഴ്ചക്കേടുകരമായിരിക്കും എന്ന് പറഞ്ഞ രാശികളോ എനിക്ക് മഹത്വം ഉണ്ടാക്കും എന്ന് പറഞ്ഞു ഉണ്ടാകും എന്ന് പറഞ്ഞു. എന്നാൽ അവരിന്റെ മകളെ നീക്കിയവരെങ്കിലും ഒരു കുട്ടിയും ഉണ്ടായില്ല. യഹോവാറ്റിട്ടുള്ള തലസത്തിലെ മടക്കി രാജാവിന് സ്വസ്ഥം നൽകിയ ശേഷം രാജാവ് തന്റെ അരമനയിൽ വസിക്കും കാലത്തൊഴിക്കൽ രാജാവ് രാജാവിന്റെ വാചകനോട് ഇതാ ഞാൻ ദേവതാരുകൊണ്ട് അരമനയിൽ വസിക്കുന്നു ദേവതാരുകൊണ്ടുള്ള അരമനയിൽ ഞാൻ വസിക്കുന്നു ദൈവത്തിനോട് ഇപ്പെട്ടെന്ന് തിരിച്ചറിയിക്കാനൊട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. രാജാവ് രാജാവിനോട് നീക്കുന്ന നിന്റെ മനസ്സുള്ളതൊക്കെയും ചെയ്തുകൊണ്ട് യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ അന്ന് രാത്രി യഹോവയുടെ അരുളപ്പാടും രാധാനുണ്ടായി എന്റെ ദാസനായ ദാവീദിനോട് ചെയ്തെന്ന് പറഞ്ഞാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്തു ഞാൻ അധിവസിക്കേണ്ടതിന്
ൾ പുള്ളി അവിടുന്നുള്ള ഫോൺ പുള്ളിയുടെ ഫോൺ വളരെ
പ്രാർത്ഥിക്കാം നമുക്ക്. സ്ഥാപനം പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന, ത്രിയേക ദൈവത്തിന്റെ സന്നിധിരു നാമം ഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ ആത്മീയ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ആദരവോടെ സ്വാഗതം ആശംസിക്കുന്നു. തിരക്കിട്ട ദിനങ്ങളില് വീണ്ടും ഒരു പ്രഭാതം, അതിന്റെ മനോഹാരിത കാണുവാൻ ദൈവം നമ്മളെ ഉണർത്തുകയും നമ്മെ അനുനിമിഷം പരിപാലിക്കുന്ന തമ്പുരാനെ ഹൃദ്യമായി ആരാധിപ്പാനും സ്തുതിപ്പാനും ഒക്കെ നമുക്ക് തന്ന ഈ ശ്രേഷ്ഠമായ നിമിഷത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഭക്തിയോടും ദൈവാശ്രയ ബോധത്തോടും ഈ ശുശ്രൂഷയുടെ ഭാഗമാകാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ ദൈവകൃപകളും ഉയരങ്ങളിൽ നിന്ന് ചൊരിഞ്ഞു തരണമെന്ന് ആമുഖമായി കർത്തൃ സന്നിധിയിൽ നമ്മൾ അപേക്ഷിക്കുകയും ചെയ്യാം. ഈ പ്രാർത്ഥനയ്ക്ക് തുടക്കം കുറിച്ച പിതാക്കന്മാരെ വളരെ ആദരവോടെ സ്മരിക്കുന്നതോടൊപ്പം നേതൃത്വം നൽകുന്ന അഭിയന്നി ഭദ്രാസുര പത്രാപോലത്തെ ദൈവത്തിന്റെ അഭാവത്തിലാണെങ്കിലും വളരെ ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും പന്നി മാമനച്ചൻ, ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, സക്കറിയ അളമ്പാച്ചൻ, തമ്പാൻ വർഗീസ് അച്ഛൻ, ദൂരെയും ചാരയുമായി ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും വളരെ ആദരവോട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് നാട്ടിൽ നിന്ന് ബഹുമാനപ്പെട്ട സോളു കെ രാജു അച്ഛനാണ്. അച്ഛനെയും വളരെ ഹൃദ്യമായി ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഭക്തിയോടും നല്ല വിശ്വാസത്തോടും ഒരുക്കത്തോടും സംബന്ധിക്കുന്ന പ്രത്യേകിച്ച് സെന്റ് തോമസ് പള്ളിയുടെ അങ്കണത്തിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നതിന്റെ ഭാഗമാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നതോടൊപ്പം നാം ചിലവഴിക്കുന്ന ഒരു ഈ അല്പസമയം ദൈവസന്നിധിയിൽ ഏറ്റവും മൂല്യമുള്ള നിമിഷങ്ങളായി രൂപാന്തരപ്പെടുവാൻ തമ്പുരാന്റെ സാന്നിധ്യം നമുക്കൊപ്പം ഉണ്ടാകുകയും ആ കൃപ നമ്മളിൽ വ്യാപരിക്കുകയും ചെയ്യണമേ എന്ന് ദൈവസന്നിധിയിൽ അപേക്ഷിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 114-ാമത്തെ ഗീതം, നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള 114-ാമത്തെ ഗീതം, കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കും നാൾ അവനൻ ബലം, അവന്റെ സങ്കേതവും വിശ്രാമം നാൾ തോറും അവനന്റെ സർവവുമേ. ജീവിതത്തിന്റെ എല്ലാ ഭാവങ്ങളും ചേർത്ത് ഇണക്കിയ ഒരു ഗീതമായത്. ഞാൻ ഏകനായിരിക്കുമ്പോൾ എന്റെ കൂടെ നിൽക്കുന്ന ബലഹീനൻ എന്നുള്ളൊരു വിചാരം എന്റെ ഹൃദയത്തിൽ ശക്തമായി അങ്കുരിക്കുമ്പോൾ തന്റെ അത്ഭുതകരമായ ഭുജം നീട്ടി വീണ്ടെടുക്കുന്ന, ഞാൻ ഏകനാണെന്ന് തോന്നുമ്പോൾ ഉറ്റ സ്നേഹിതനായി എന്റെ അടുത്ത് വരുന്ന, പലപ്പോഴും മുന്നോട്ട് പോകാൻ തക്കവണ്ണം സാധ്യമല്ലെന്ന് ചിന്തിക്കുന്ന നിമിഷങ്ങളിൽ എന്റെ കരങ്ങൾക്ക് ബലമാക്കി അസാധ്യമായ എല്ലാത്തിനെ സാധ്യമാക്കുന്ന, എന്റെ നിന്ദയുടെ ലോകം എന്നെ നിന്ദിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും എന്നെ പ്രശംസിക്കുന്ന തമ്പുരാന്റെ വിവിധ ഭാവങ്ങളെ ഉൾക്കൊള്ളുന്ന, കരുതലിനെ ഉൾക്കൊള്ളുന്ന വളരെ ശ്രേഷ്ഠമായൊരു ഗീതം ദൈവഭാഗം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ സമാരംഭിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 114-ാമത്തെ ഗീതം. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കുന്ന അവനൻ ബലം, അവനന്റെ സങ്കേതം വിശ്രാമം നാടോറും അവനന്റെ സർവവുമേ. അവൻ സങ്കേതം വിശ്രാമം നാടോറും അവനന്റെ സർവഭൂമേ. പലതാർ കരുതി ഞാനേകനെന്ന് അന്നാളിലാവനോട് ചൊല്ലി, ലോകാന്ത്യത്തോളവും കൂടെ ഇരിക്കുന്നു നിന്നോടു കൂടെയുണ്ട്. ലോകാന്ത്യത്തോളവും കൂടെ ഇരിക്കുന്നു നിന്നോടു കൂടെയുണ്ട്. ബലഹീനനെന്നോ ഞാൻ കരുതിയതാ, അന്നാളിലാവനോടു ചൊല്ലി, ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ നിന്നോടു കൂടെയുണ്ട്. ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ നിന്നോടു കൂടെയുണ്ട്. സ്നേഹിതരില്ലെന്നോ കരുതിയ നാൾ അന്നാളിലാവൻ എന്നോടു ചൊല്ലി നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചവൻ നിന്നോടു കൂടെയുണ്ട്. നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചവൻ നിന്നോടു കൂടെയുണ്ട്. അസാധ്യമെന്തോ ഞാൻ കരുതിയതാ അന്നാളിലവൻ എന്നോടു ചൊല്ലി മനുഷ്യരാദാസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട്. മനുഷ്യരാദാസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട്. നിന്നീതനെന്നോ ഞാൻ കരുതിയതാ അന്നാളിനവൻ എന്നോടു ചൊല്ലി ക്ഷീണിച്ചു പോകേണ്ട നിന്നെ മാനിക്കുന്നു നിന്നോടു കൂടെയുണ്ട്. ക്ഷീണിച്ചു പോകേണ്ട നിന്നെ മാനിക്കുന്നു നിന്നോടു കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവനൻ ബലം പാരിൽ പാർക്കും നാളവനൻ ബലം അവനന്റെ സങ്കേതം വിശ്രാമം നാൾ തോറും അവനന്റെ സർവവുമേ അവനന്റെ സങ്കേതം വിശ്രാമം നാൾ തോറും അവനന്റെ സർവവുമേ. മാമനസനുണ്ടോ? അച്ഛാ വി സി വർഗീസിനോ ജോയിൻ ചെയ്തിട്ട് കോമ പ്രാർത്ഥന നടത്തിക്കട്ടെ.
പിതാവുംപത്തൊന്നും പരിസൃഹായുമായ സത്യ ദൈവത്തിന്റെ ഒരു നാമത്തിൽ തനിക്ക് സ്തുതി. മനസ്സുകളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദേവൻ തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി.
ദൈവമായ അർത്ഥാവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്ന വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറ്റിറങ്ങിയപ്പെട്ടവനെ ോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ഭഗവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറ്റിറങ്ങിയപ്പെട്ടവനെ നിങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ഭഗവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറ്റിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടാ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി,
പാവേ നിനക്ക് സ്തുതി, പാപികളായ നടിയാരോട്
രാജാവേ നിനക്ക് സ്തുതി. ബാധിക്കുമോ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ
തിരുനാമപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ, ഞങ്ങളക്കാരോട് ഞാൻ ക്ഷമിച്ചതുപോലെ
പറഞ്ഞു മറിയമേ നിനക്ക് സമാധാനം.
നമ്മുടെ ഭർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴും.
രണ്ടു ലോകം എന്തേ കിഞ്ചൊരിയപ്പെടുവാറാണമേ അമ്മീം. മാറിക്കുമ്പോൾ എന്റെ സർവത്തിന്റെ ഇവിടെ നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സദശക്തിനെ നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. എന്നതാതിന്റെ പുത്രന്റെ കഷ്ടാനുഭവ സമയത്ത് നീ പ്രാർത്ഥനയുടെയും ആശ്വാസത്തിന്റെയും സമയമാക്കി തീർത്തിരിക്കുന്നു കർത്താവ്. ഈ സമയത്ത് ഞങ്ങളെ നമസ്കാരങ്ങളും അപേക്ഷകളും ഞങ്ങൾ നിന്ന് കൈക്കൊള്ളണമേ. പാപം നിമിത്തം ഞങ്ങളുടെ മേലെ എഴുതപ്പെട്ടിരിക്കുന്ന കടച്ചീട്ടിനെ നിന്റെ ഏകപുത്ര ദുഷ്ടന്ത സ്ഥല സൈന്യത്തെയും അതിനാൽ മായച്ചു കളഞ്ഞതായ ശ്ലീബായന്മേൽ തൂക്കിയ നാഴികയിൽ കീറിക്കളഞ്ഞതുപോലെ നീ കീറിക്കളയണമേ. നിന്റെ വനതിരുതാമത്തെ പ്രീതിപ്പെടുത്തുന്ന വിശുദ്ധ ജീവിതവും സാക്ഷിയ നടപടികളായി ഞങ്ങൾക്ക് നൽകണമേ. അതിന്തമില്ലാത്ത പിതാവേ, നിന്നെയും നിന്റെ പുത്രനെയും നിന്റെ വിശ്വസ്തയെയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്ക് സ്തുതിച്ചുകൊണ്ട് എന്റെ ഭയങ്കര സിംഹാസനത്തിന് ഭാഗം കൂട്ടം കൂടാൻ നിൽപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ലോകമേ, ഞാൻ നിന്നിരുന്നു കൊണ്ട് അനേകം പാപങ്ങളയച്ചു. നീ പാപങ്ങളുടെ സമുദ്രമാകുന്നു. ഞങ്ങളുടെ ദുഷ്ടമനസ് ഞങ്ങളെ ദുർഘട വഴി കൂടി നടത്തിയിരിക്കുന്നു. ന്യായാധിപതി ദിവസത്തെയും എഴുത്തിയിരിക്കുന്നു. ഞങ്ങൾ ഭയപ്പെടുന്ന കർത്താവേ, അറിയാതെ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. അതുപോലെ ഞങ്ങളഗ്നി നദി കടന്ന് നിന്റെ പ്രവാചകൻ ജീവിക്കുമാറാകണമേ. മോറൻ വലവാൻ ലവൽ മീൻ
ആമീൻ. പ്രിയക ദൈവത്തിന്റെ വലിയ നാം പരിശുദ്ധീകരിക്കപ്പെടുമാറാകട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ സ്നേഹിതരെ, ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ കാഴ്ചയർപ്പിക്കാൻ തക്കവണ്ണം ഒരുക്കി തന്ന കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവകൃപയിൽ ബലപ്പെടുവാൻ എല്ലാ കൃപകളും ദൈവം ചൊരിയട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധമായ 50 ദിവസം നീണ്ടു നിൽക്കുന്ന നോമ്പിൽ കൂടി നമ്മളിങ്ങനെ കടന്നു പോകുന്നു. ഈ ശബ്ദപരിധിയിലിരിക്കുന്ന എല്ലാ ആളുകളെയും എനിക്ക് കാണാൻ സാധിച്ചില്ലെങ്കിലും എന്റെ മുമ്പിലിരിക്കുന്ന കുറച്ചാളുകളെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ അവരെ നോക്കുകയായിരുന്നു. അവരുടെ മുഖത്ത് ഒരാഴ്ച നോമ്പ് നോക്കിയതിന്റെ പ്രയാസങ്ങളൊന്നും കാണുന്നില്ല. അതിനേക്കാൾ ഉപരി അവരുടെ മുഖമൊക്കെ പ്രകാശിക്കുന്നുണ്ട്. എന്റെ മുന്നിലിരിക്കുന്ന കുറച്ചുപേരുടെ മുഖം ഇത്ര സന്തോഷമാണെങ്കിൽ എന്റെ ശബ്ദപരിധിയിലിരിക്കുന്ന ആളുകളുടെ മുഖമൊക്കെ എത്ര സന്തോഷമായിരിക്കും എന്ന് ഞാൻ തെറ്റിദ്ധരിക്കുകയാണ്. തെറ്റിദ്ധരിക്കല്ല, നല്ലപോലെ ധരിക്കട്ടോ. അപ്പം പരിശുദ്ധമായ നോമ്പ് നമുക്ക് കൂടുതൽ ആത്മീയ ഉൾക്കാഴ്ചയും ചൈതന്യവും നൽകുന്നു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഇരുട്ട് നിറഞ്ഞ്, അന്ധകാരം നിറഞ്ഞ് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ചെറിയ വെളിച്ചമാകാനായിട്ട് ഇടയാകുന്നത് നമ്മുടെ ഉള്ളിൽ ദൈവസ്പർശനത്തിൽ കൂടി നമ്മൾ പ്രകാശിക്കുമ്പോഴാണ്. ഈ ലോകത്തിൽ പ്രകാശിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പ്രകാശിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്ക് പ്രകാശം ഏറ്റവും കൂടുതൽ നമുക്കിടയാവുന്നത് ഇരുട്ടാകുന്ന ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ്. അവിടെ പ്രകാശം ഉള്ളവരായി ഈ ലോകത്തിൽ ആയിത്തീരുക എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഭാഗ്യമാണ്. വാസ്തവത്തിൽ പ്രകാശിക്കുക എന്ന് പറയുന്ന ഏതൊരു മനുഷ്യന്റെയും ജീവിതം പ്രകാശപൂരിതമാകണമെങ്കിൽ നമുക്ക് അതീതമായ ഒരു ശക്തിയുടെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. ഒരുപക്ഷെ വിവിധ മതത്തിലുള്ള ആളുകളാണെങ്കിൽ പോലും അവര് ആർജിച്ചു വരുന്ന അല്ലെങ്കിൽ അവര് രൂപപ്പെടുത്തിയെടുത്തിയ വിശ്വാസത്തിന്റെ ആഴം വളരെ വ്യത്യസ്തമാണെങ്കിലും പക്ഷെ അവരൊക്കെ തൊട്ടറിഞ്ഞ ദൈവം ഒന്ന് തന്നെയാണ്. നമുക്ക് അസാധ്യമായ ഒരു തലത്തിൽ നിന്ന് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു വലിയ മഹത്വമാണ് വെളിച്ചം എന്ന് പറയുന്നത്. ആ വെളിച്ചമാണ് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ 18-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ഒറ്റ വാക്യമുള്ളൂ, പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം. 28-ാം വാക്യം, നീ എന്റെ ദീപത്തെ കത്തിക്കും. നീ എന്റെ ദീപത്തെ കത്തിക്കും. നമ്മൾ വി പീപ്പിൾ ആർ എ കാൻഡിൽ. പക്ഷെ ഒരു തിരിയില്ലാത്ത, വെളിച്ചമില്ലാത്ത വെറും ക്യാൻഡിലാണ് നമ്മൾ. വെളിച്ചമില്ലാത്ത ക്യാൻഡിൽ കൊണ്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ആ തണ്ടില് ദൈവം തൊടുമ്പോഴാണ് അത് വെളിച്ചമാകുന്നത്. വെളിച്ചമാകുമ്പോഴാണ് ഒരുപക്ഷെ നമുക്ക് സ്വയം വഴി നടക്കാനും നമുക്ക് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾക്ക് നടക്കാനും ഞാനും നിങ്ങൾ പ്രേരിതമാകുന്നത്. അതുകൊണ്ടാ നമ്മുടെ പിതാക്കന്മാര്, ദൈവത്തെ അറിഞ്ഞ പിതാക്കന്മാരൊക്കെ, വിശുദ്ധ പിതാക്കന്മാര് പറഞ്ഞത് നമ്മൾ പ്രകാശിക്കണം. ഒരുപക്ഷെ ക്രിസ്തുവിന്റെ മനുഷ്യാവതാര ശുശ്രൂഷയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതും ഞാൻ ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത് പോലെ തനിക്കൊപ്പം കുറച്ചു നാളെ ശിഷ്യന്മാർ നടന്നപ്പോൾ അവരെ നോക്കിക്കൊണ്ട് കർത്താവ് ക്രിസ്തുവിൽ നിന്നും രൂപപ്പെട്ട് പ്രതിഫലിച്ച വെളിച്ചം അവരിലും പ്രവേശിച്ചപ്പോഴത്തേക്ക് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഒരുപക്ഷെ ഈ പിതാക്കന്മാരുടെ വഴികളെയൊക്കെ നമ്മൾ അനുധാനം ചെയ്തുകൊണ്ട് പോകുമ്പോഴും നമ്മളെ നോക്കി ദൈവവും സമൂഹവും പറയേണ്ട ഒരു പദമാണ് നമ്മളൊക്കെ ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്നത്. എന്ത് ചെയ്യാനാണ്? നമുക്കറിയാം ഇന്ന് ദൈവത്തിന്റെ നാമത്തിൽ ജീവിക്കുന്ന മനുഷ്യരൊക്കെ വെളിച്ചം പോയിട്ട് ഇരുട്ട് പകരുന്ന അവസ്ഥയിലേക്കാം. ഒരുപക്ഷെ എല്ലാവരെയും തിരുത്താൻ പറ്റിയില്ലെങ്കിലും അനുനിമിഷം ദൈവവചനം കേൾക്കുന്ന എനിക്കും നിങ്ങൾക്കുമൊക്കെ കുറച്ചൊക്കെ പ്രകാശമാകാനായിട്ട് ഇടയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി തീരുന്നത്. അല്ലെങ്കിൽ നമ്മൾ അധ്വാനിച്ച് പണമുണ്ടാക്കിയതോ വീടുണ്ടാക്കിയതോ വാഹനങ്ങൾ വായിച്ചതോ അതൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണെങ്കിലും പക്ഷെ ദൈവവും ഭാഗം ഏറ്റവും കൂടുതൽ മൂല്യമേറുന്നത് ആർക്കെങ്കിലുമൊക്കെ ഒരു വ്യക്തമാകാൻ നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ലോകത്തിൽ വ്യക്തമായ രണ്ടു മൂന്ന് പിതാക്കന്മാരുടെ ഓർമ്മ നമ്മൾ 23-ാം തീയതി അനുസ്മരിക്കുക. ഒന്നാമതായിട്ട് ഓർക്കാനുള്ളത് സെയിന്റ് പോളികാർപോസ് ഓഫ് സ്മുർന. വളരെ അറിയപ്പെട്ട ഒരു പിതാവാണ് പോളികാർപോസ്. ഒത്തിരിയൊന്നും അദ്ദേഹത്തെ പറ്റി ജീവചരിത്രങ്ങളൊന്നും ഇല്ലെങ്കിലും സഭയുടെ ഏറ്റവും പീഡനകാലത്ത് കഷ്ടത അനുഭവിച്ച ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ പറ്റി പറയുന്നത്. ഏതാണ്ട് 1086 വർഷം അദ്ദേഹം ലോകത്ത് ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ആ കാലഘട്ടത്തിലൊക്കെ ക്രിസ്തു ആകുന്ന സത്യത്തെ വളരെ രഹസ്യമായി അടുത്തെറിഞ്ഞ് വിശുദ്ധിയോടെ ജീവിച്ചൊരു പിതാവാണ്. അങ്ങനെ അദ്ദേഹത്തിന് 86-ാമത്തെ വയസ്സിൽ, 83-ാണോ 86-ാണോ അത് കൃത്യമായിട്ട് ഉണർത്തുന്നില്ല, ആ ഒരു കാലഘട്ടത്തിലാണ്, ഏതായാലും 80s ആണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ സഭയുടെ പീഡനം വളരെ ശക്തമായ സമയത്ത് ഇങ്ങനെ വിശ്വാസ വിപരീതികളായി ആൾക്കാരെ ഒരുക്കുന്ന ഒരു വലിയ പ്രക്രിയ അക്കാലഘട്ടത്തിൽ നടക്കുകയാണ്. അങ്ങനെ ക്രിസ്ത്യാനികളെ തെരഞ്ഞുപിടിച്ച് പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സ്മിർണയിലെ പോളികാർപോസ് പിതാവും പിടിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ പിടിക്കപ്പെട്ടപ്പോഴ് വയോധികനായ ആ മനുഷ്യനെ ഇങ്ങനെ കൊല്ലാനായിട്ട് പോകുമ്പോൾ അവസാനം ഒരു ചാൻസ് കൊടുക്കുന്നുണ്ട്. നീ ഇപ്പൊ തന്നെ ഈ ക്രിസ്തുവിനെതിരെ ഏറ്റു പറയണം, പറഞ്ഞാൽ നിനക്ക് നിന്റെ ജീവൻ സംരക്ഷിക്കുക മാത്രമല്ല ആളുകളിടയിൽ നിനക്ക് ഉന്നതമായ സ്ഥാനം നൽകാമെന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ വാഗ്ദാനം ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു തിരിച്ചൊരു മറുപടിയുണ്ട്, അത് വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, 86 വർഷം ഞാൻ എന്റെ ക്രിസ്തുവിനെ സേവിച്ചു, അവൻ എനിക്കിത് യാതൊരു കുറവ് വരുത്തിയില്ല, ഇനി ഞാൻ അവന് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു പദമാണ്, 86 വയസ്സ് ഞാൻ അവനെ വർഷം ഞാൻ അവനെ സേവിച്ചു, എനിക്ക് അവനൊരു കുറവ് വരുത്തിയില്ല, ഇനി ഞാൻ അവന് വേണ്ടി മരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് തൽസമയം തന്നെ അദ്ദേഹത്തെ വധിക്കപ്പെടുകയായിരുന്നു പറയുന്നത്. എന്തിനാ ഇത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ക്രൈസ്തവ വിശ്വാസത്തെ വളർത്തിക്കൊണ്ടുവന്ന പിതാക്കന്മാരാണ് ഒരുപക്ഷെ ഈ നമ്മുടെയൊക്കെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അവരുടെ ജീവിതവും അവരുടെ ദർശനവും ഒക്കെ ഉൾക്കൊള്ളുമ്പോഴാണ് നാം എന്താണെന്നും നമ്മുടെ വിശ്വാസം എന്താണെന്നും നമ്മുടെ വിശ്വാസം നമ്മളിൽ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളൊരു ധാരണയും തിരിച്ചറിവും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മലങ്കര സഭയ്ക്ക് എക്കാലവും സഭ കടപ്പെട്ടിരിക്കുന്ന ഓർക്കേണ്ട ഒരു വ്യക്തിത്വമാണ് 23-ാം തീയതി നമ്മൾ സഭ ഏറ്റവും പ്രാധാന്യത്തോട് ആഘോഷിക്കുന്ന പരിശുദ്ധ വട്ടച്ചരിത്തലമ്മയുടെ ഓർമ്മ. ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ ഭാരതസഭ ഇരുട്ടിന്റെ പടിക്കുഴിയിലേക്ക് വീഴുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ, അല്ലെങ്കിൽ സഭയ്ക്ക് സ്വതസിദ്ധമായി ഒന്നും ചെയ്യാൻ തക്കവണ്ണം സാധിക്കാതെ പോകുന്ന ഒരു ഘട്ടം വന്നപ്പോൾ, ഒരുപക്ഷെ ഭാരതത്തിന് ഒരു ഭരണഘടന ഉണ്ടാകുന്നതിനേക്കാൾ മുമ്പാകെ ഭാരതത്തിലെ നീതിപീഠം പോലും മൂക്കത്ത് വിരൽ വെക്കുന്ന അത്ഭുത കൂറി നിൽക്കുന്ന അമ്പരപ്പിക്കുന്ന തരത്തിൽ ഈ പരിശുദ്ധ സഭയെ നിലനിർത്തുവാൻ തക്കവണ്ണം, ഭാരതത്തിൽ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം രൂപപ്പെടുത്തിയെടുത്തിയ ഒരു ഭരണഘടനയുടെ ശില്പിയാണ് അദ്ദേഹം. അദ്ദേഹം ഒരു ഭരണഘടന ഉണ്ടാക്കി എന്നതിനേക്കാൾ ഉപരിയായി, ഒരുപക്ഷെ അല്ലെങ്കിൽ സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യത്നിച്ചു എന്നതിനേക്കാൾ ഉപരിയായി, ഒരുപക്ഷെ അങ്ങനെ ഒരു ചിത്രത്തിലാണ് പലരും അദ്ദേഹത്തെ അറിയുന്നതും പല ആളുകളും അറിയിക്കാൻ ശ്രമിക്കുന്നതും. എന്നാൽ വാസ്തവത്തിൽ അതിനൊക്കെ അപ്പുറം അദ്ദേഹത്തിന്റെ ജീവിത ദർശനമൊക്കെ വളരെ ശക്തമായിരുന്നു പറയുന്നത്. നമുക്കൊക്കെ അറിയാം അദ്ദേഹത്തിന്റെ ജീവിതത്തിനെ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തെ വധിക്കാനായിട്ട് രാത്രിയിൽ ശത്രുക്കൾ കടന്ന് ഏണിചാരി പഴയ സമനാരുടെ കിളിവാതിൽ കൂടി കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോൾ പ്രാർത്ഥനയിൽ കൂടി മുമ്പ് ഞാൻ പറഞ്ഞു പ്രാരംഭത്തിൽ ഉറപ്പിച്ചതിൽ പ്രകാശിക്കുന്ന ഒരു പിതാവിനെ കണ്ട് ഞെട്ടി ഗോപണിയും താഴെയിട്ടിട്ട് ജീവനും കൊണ്ട് ഓടിയ ഒരു ചരിത്രം അദ്ദേഹത്തെ ഉപദ്രവിക്കാമെന്ന ആൾ തന്നെ പറയപ്പെടുന്നുണ്ട്. അതുപക്ഷെ അദ്ദേഹത്തിന്റെ ഭരണഘടനയോ അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് നിങ്ങൾക്ക് ഉപരിയായി അദ്ദേഹത്തിന്റെ ആഴമായ ദൈവിക ബന്ധത്തെയാ ഒരു ഹാലോ പോലെ അദ്ദേഹത്തെ കണ്ട് ഭയന്നു എന്നാ പറയുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സമകാലീനരായി ജീവിച്ച് അതിന് അദ്ദേഹത്തിന് ശേഷം മരിച്ച പിതാക്കന്മാരൊക്കെ ഈ വട്ടച്ചരിത്രമേനയുടെ മരണം കണ്ട് സഹിക്ക വയ്യാതെ സ്വന്തം മാതാപിതാക്കൾ മരിച്ചപ്പോൾ കരയാത്ത പിതാക്കന്മാർ ഇദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിൽ നെഞ്ചത്തടിച്ച് കരച്ചു എന്ന് പറയുമ്പോഴേ ആ പിതാവിനോട് ആത്മീയ പിതാക്കന്മാര് തന്റെ തന്റെ പിൻഗാമികൾക്ക് നൽകുന്ന സ്നേഹത്തിന്റെയും ആത്മചൈതന്യത്തിന്റെയും ഒക്കെ ഒരു വലിയ വലിയ ഒരു എന്താ പറയുന്നത് വാക്കുകൾക്ക് അതീതമായ ഒരു സംവേദനമാണ് നമ്മൾ തിരിച്ചറിയുന്നത്. തീർച്ചയായിട്ടും ഇതോടുള്ള പിതാക്കന്മാര് തുടക്കവിട്ട അടിസ്ഥാനമിട്ട നമ്മുടെ വിശ്വാസങ്ങള് ജീവിതത്തിന്റെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും പ്രലോഭനങ്ങളുടെ മധ്യത്തിലും ഒക്കെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും മൂല്യമേറിയ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ തലമുറകളിലേക്ക് അത് പകർന്നു കൊടുക്കുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഇതിൽ നിന്ന് രൂപപ്പെട്ടു വരട്ടെ. അതോടൊപ്പം തന്നെ അമേരിക്കൻ ഭദ്രാസനത്തിന് വളരെ ശ്രേഷ്ഠമായ നേതൃത്വം നൽകിയ മക്കാള സിനിമയുടെ ഓർമ്മയും കൂടാണ് 21-ാം തീയതി. പിതാക്കന്മാരെയൊക്കെ വളരെ ആദരവോട് സ്മരിക്കുന്നു. ഇന്ന് ദൈവോജന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് വന്യ സോളുക്കെ രാജവച്ചനാണ്. പക്ഷെ അദ്ദേഹത്തിന് എല്ലാവർക്കൊന്നും അദ്ദേഹത്തെ വലിയ പരിചയം കാണില്ല. അദ്ദേഹം കൊല്ലം ഭദ്രാസനത്തിലെ ഒരു വൈദികനാണ്. ഞാൻ സെമിനാരി പഠിക്കുമ്പോൾ എന്റെ ജസ്റ്റ് സീനിയറായിട്ട് പഠിച്ച ഒരു വൈദികനാണ് സോളുവച്ചൻ. പഠിക്കുന്ന കാലഘട്ടത്തിൽ പാട്ട് പാടാനും പ്രസംഗിക്കുവാനും അങ്ങനെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുവാനും ഒക്കെ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ കഴിവുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പൊ ഭദ്രാസനത്തിന്റെ തന്നെ വിവിധ തലങ്ങളിൽ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അഖില മലങ്കര ബെസ്ക്യാമ അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റായിട്ടും സേവനം അനുഷ്ഠിക്കുന്നു. അങ്ങനെ വിവിധ തലങ്ങളിൽ ഭദ്രാസനത്തിനും സഭയ്ക്കും വളരെ വളരെ അഭിമാന രീതിയിൽ പ്രവർത്തിക്കുന്ന അച്ഛനാണ് സോളുക്കെ രാജച്ചൻ. അച്ഛന്റെ മനോഹരമായ ശബ്ദമാണ്, അച്ഛന്റെ ആരാധനയൊക്കെ പലപ്പോഴും യൂട്യൂബിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളൊക്കെ വിവിധ മേഖലയിൽ വളരെ ശോഭിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട സോളുവച്ചൻ. ഞാൻ പറഞ്ഞതുപോലെ എന്റെ ജസ്റ്റ് സീനിയറായിട്ട് പഠിച്ചതാണ്. അന്നു മുതൽ വളരെ ആഴമായ ബന്ധം എനിക്ക് അച്ഛനുമായിട്ടുണ്ട്. പ്രിയപ്പെട്ട സാലിക്കൊച്ചമ്മയാണ് അച്ഛനെ ഇന്ന ദിവസം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം ആവശ്യപ്പെട്ടതും. അച്ഛന് അതിനനുസരിച്ച് ഒരുങ്ങി ഇതിൽ സംബന്ധിക്കുന്നു. നമുക്കറിയാം നാട്ടില് രാത്രി 10 മണിയാണ് ഉറങ്ങേണ്ട സമയമാണെങ്കിലും എന്റെ പ്രത്യേക അപേക്ഷ പ്രകാരം ഇതിനൊക്കെ മാറ്റിവെച്ച് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു. നിങ്ങളെല്ലാവരുടെ പേരിലും പ്രിയപ്പെട്ട സോളുവച്ചനെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴും സുവിശേഷ ഗീതങ്ങളിലെ അനുതാപത്തിന്റെ ഏതാനും ഈരടികൾ ദൈവമുമ്പാകെ സമർപ്പിച്ചതിനു ശേഷം പ്രിയപ്പെട്ട അച്ഛൻ ദൈവത്തിൽ സംസാരിക്കുന്നതായിരിക്കും. കർത്താവെ കറയില്ലാത്ത ഹൃദയം എനിക്ക് അരളിടണമേ എന്ന് ആരംഭിക്കുന്ന ഗീതത്തിന്റെ നാഥ കോപമെടുക്കാതെ എന്നുള്ള എന്ന് തുടങ്ങുന്ന സ്റ്റാൻസുകൾ ഏതാനും സ്റ്റാൻസുകൾ നമുക്ക് ദൈവമുമ്പാകെ സമർപ്പിക്കാം. നാഥ കോപമെടുക്കാതെ വൈരമടുത്തവനോടൊന്നും ഉണ്ടാകാത്തൊരു നൃമ്പലമാ ചിത്തമെനിക്ക് കീടണമേ. കർത്താവേ മലിനതയിൽ നിന്നും നൊഴിയുന്നതുമീ ലോകത്തിൻ ഇമ്പങ്ങളെ വെടിയുന്നതുമാ നിർമ്മല ചിത്തം നൽകണമേ. കാമവികാരമശുദ്ധതയും സുഖഭോഗമുവി വകയൊന്നും നിരൂപിക്കാതെ ഇരിക്കുന്ന ബ്രഹ്മല ചിത്തം നൽകണമേ. അതിഭക്ഷണവും ലഹരിയേഴും എന്നിവയൊന്നിലുമേ പ്രിയമില്ലാതെ ഇരിക്കുന്ന ബ്രഹ്മല ചിത്തം ദൈവോജന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ട സോളുക്കെ രാജവച്ചനെ വളരെ ആദരവോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യും. അച്ഛാ
ഓക്കെ ഓക്കെ കേൾക്കാമോ?
ആ കേൾക്കാം, ഭംഗിയായിട്ട് കേൾക്കാം, പ്രസംഗിച്ചോളൂ.
ഓക്കെ. പ്രിയ ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയനായിരിക്കുന്ന രാജേഷൻ, ബഹുമാന്യരായ എല്ലാ പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരും, അച്ഛമ്മമാരെ, ഏറ്റവും പ്രിയങ്കരായ വിശ്വാസ സമൂഹമേ, ഒരു നിമിഷം ദൈവത്തിന്റെ നദിയിൽ നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥനയോടെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഭാരതമോർ ജീവദാതാവായ സ്വർഗസ്ഥ പിതാവെ, പരിശുദ്ധ നോമ്പിന്റെ അനുഗ്രഹീത ദിവസങ്ങളിൽ സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന നിന്റെ വലിയ കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസവും നാഥ നിന്റെ ദാനമാണല്ലോ. കരുണയോടെ ഓരോ ദിവസവും നീ ഞങ്ങളെ വഴി നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കാലടിയിൽ വഴുതി വീഴാകുന്ന വഴികളിൽ പോലും നിന്റെ കരം പിടിച്ച് ഞങ്ങളെ നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. ഓരോ ദിവസവും ഞങ്ങൾ പോകേണ്ടുന്ന വഴിയും നടക്കേണ്ടുന്ന പാതയും ഞങ്ങളെ കാണിച്ചിട്ടുണ്ട്. അനുഗ്രഹകരമായി നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇങ്ങനെയൊന്ന് കൂടി വരുവാൻ, തിരുവചനം ധ്യാനിപ്പാൻ, തിരുനാമം കീർത്തിപ്പാൻ, അനുഗ്രഹത്തിന്റെ ഉറവയുടെ അരികിൽ ആശ്വാസത്തോടെ ആയിരിക്കാൻ ഞങ്ങൾക്ക് വരുന്ന കൃപയ്ക്കായി സ്തോത്രം. എന്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ഒരുവനും എന്റെ അടുക്കൽ വരികയില്ല എന്ന നാഥ നിന്റെ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്നുവല്ലോ. ഈ ദിവസം സ്വർഗീയ പിതാവെ, അവിടുത്തെ ആ വലിയ ആകർഷണ വലയത്തിനുള്ളിൽ ബലഹീനരും ഭാവികളുമായ ഞങ്ങളെ ഒരുക്കുന്ന, ആക്കി വച്ചിരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. നിത്യജീവന്റെ മൊഴികളാണല്ലോ ഇങ്ങനെയുള്ളത്. ആ നിത്യജീവന്റെ മൊഴികൾ ഞങ്ങളെ നിത്യജീവനിലേക്ക് നയിക്കുന്നതാകണമേ. ഈ കൂടിവരവ് അനുഗ്രഹത്തിന്റേതാകണമേ. ദൈവാത്മ പ്രേരിതമാകണമേ. പരിശുദ്ധാത്മ ആവാസമുള്ളതാകണമേ. തിരുവചനം ശുശ്രൂഷിപ്പാൻ അടിയനെ ഒരുക്കണമേ. കേൾക്കുവാനായി, അത് ഗ്രഹിക്കുവാനായി ഞങ്ങളുടെ ആത്മകണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. അല്പസമയം തിരുവചനത്തിന്റെ തണലിൽ ഞങ്ങളായിരിക്കുമ്പോൾ എന്റെ കൃപയുടെ വ്യാപാരത്താൽ ഞങ്ങളെ പൊതിയണമേ. അതായത് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ തിരുനാമഹത്വത്തിനായിട്ട് തന്നെ. പരിശുദ്ധ നോമ്പിന്റെ ദിവസങ്ങൾ ആത്മീക ജീവിതത്തിന്റെ വസന്ത കാലഘട്ടമായിട്ടാണ് പിതാക്കന്മാർ പറയുന്നത്. വസന്തം എന്ന് പറയുമ്പോൾ പ്രകൃതിക്ക് സന്തോഷത്തിന്റെ ദിവസങ്ങളാണ്. ചെടികളും അതുപോലെ തന്നെ വൃക്ഷങ്ങളും മനോഹരമായി തളിരിടുകയും പൂക്കുകയും ഫലം പുറപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ് വസന്തത്തിന്റെ ദിവസങ്ങൾ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നോമ്പിന്റെ കാലവും ആത്മീക ജീവിതത്തിന്റെ വസന്ത കാലഘട്ടം എന്നാണ് പിതാക്കന്മാർ പറയുന്നത്. പ്രാർത്ഥനയും ഉപവാസവും അനുതാപവും നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിത്യമായ അനുഗ്രഹവും പകർന്നു തരുന്ന അനുഭവമാണ്. അതുകൊണ്ടാണ് ഇത് വസന്ത കാലഘട്ടം എന്ന് പറയുന്നത്. മുടങ്ങാത്ത ജാഗരണ പ്രാർത്ഥനയും വ്യാമപ്രാർത്ഥനകളും അതുപോലെ തന്നെ തിരുവചന ധ്യാനവും നമ്മെ ആത്മീക ജീവിതത്തിന്റെ ഉന്നതിയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ദിവസങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ഒരു കൂട്ടായ്മയിലേക്ക്, ഈ ഒരു പ്രാർത്ഥനാ യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. പല പ്രാവശ്യം പ്രശ്നം ഇത് ആവശ്യപ്പെട്ടെങ്കിൽ ഓരോ തിരക്കൊണ്ട് ഞാൻ മാറ്റി മാറ്റി പറയുകയായിരുന്നു. എന്നാൽ ഇന്ന് ദൈവനിശ്ചയം ഇതായിരുന്നു. നമുക്ക് ഒരുമിച്ച് ഇവിടെ ആയിരിക്കാൻ ദൈവം നമ്പരാൻ അവസരം തന്നതിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആരുടെയും മുഖം കാണുന്നില്ല എങ്കിലും ഹൃദയങ്ങളോടാണ് സംവദിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടെ ഒരു ചെറിയ ചിന്ത നിങ്ങളും ഒപ്പം പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17 അധ്യായത്തിലെ ഒരു ചെറിയ സംഭവമാണ്. ആ സംഭവം ഇപ്രകാരമാണ്. നമുക്ക് പരിചയമുള്ള സന്ദർഭമാണ്. ഏലിയ പ്രവാചകന്റെ ജീവിതകാലത്ത് നടന്ന സംഭവമാണ്. BC 9 ഇസ്രയേലിൽ ദൈവിക ശുശ്രൂഷ നിർവഹിച്ച പ്രവാചകനാണ്. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ നാവാണ്, ദൈവഹിതം ചെയ്യുന്നവനാണ്, ദൈവത്തിന്റെ ആലോചനാ സമിതിയിലെ അംഗമാണ്, ദൈവകൽപ്പന അനുസരിക്കേണ്ടവനാണ്, ദൈവഹിതം അനുസരിക്കേണ്ടവനാണ് പ്രവാചകൻ. ഏലിയാവിന്റെ ജീവിതത്തിൽ അപ്രകാരമുള്ള അവസരങ്ങളൊക്കെ നമുക്കറിയാം. അഗ്നിയുടെ പ്രവാചകനെന്നാണ് ഏലിയാവിനെ അറിയപ്പെടുന്നത്. ദൈവത്തിന്റെ അഭിഷിക്തനായ രാജാവ് ദൈവകൽപ്പന നിരസിച്ചപ്പോൾ, ദൈവഹിതം മറിച്ചു കളഞ്ഞപ്പോൾ ഇസ്രായേലിന്റെ രാജാവിനെ തിരുത്തുവാൻ, അവന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുവാൻ ഏലിയാവിനെ രാജാവായ ആഹാബിന്റെ അടുക്കിലേക്ക് അയക്കുന്നു. എന്നാൽ ഏലിയാവിന്റെ വാക്ക് കേൾക്കാതെ ആഹാബ് ഏലിയാവിനെ ശിക്ഷിക്കുവാനും, എന്തിന് ആഹാബിന്റെ ഭാര്യ ഇസബേൽ പോലും ഏലിയാവിനെ കൊല്ലുവാൻ ആൾ വിട്ടുവെന്ന പറയുന്നത്. ആഹാബിന്റെ അതിക്രമവും പാപവും വർദ്ധിച്ചപ്പോൾ യഹോവയാം ദൈവം ഇസ്രായേൽ ജനത്തെ ശിക്ഷിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. ഏലിയാവ് ചെന്ന് ആഹാബിനോട് പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവയാണ്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മലയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേലിൽ ഒരു വലിയ വരൾച്ച ഉണ്ടാവുകയാണ്, പട്ടിണി ഉണ്ടാവുകയാണ്, ക്ഷാമകാലം ഉണ്ടാവുകയാണ്. എന്നാൽ ഏലിയാവിനെ ദൈവനമ്പുരാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് കെരീത്ത് തോട്ടിന്റെ അരികിലേക്കാണ്. ദേശത്തെങ്ങും കഠിനമായ പട്ടിണിയാണ്. ആഹാരമില്ല, വെള്ളമില്ല, ഭക്ഷണമില്ല. ഒരുപക്ഷെ ഇന്നിന്റെ കാലഘട്ടത്തിൽ പട്ടിണി എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് മനസ്സിലാക്കും? ഒരു കാലഘട്ടത്തിൽ വീട്ടിലൊക്കെ അമ്മമാരുടെ ആശങ്ക വയറ് നിറച്ച് എങ്ങനെയാ എന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ്. അതൊരു കാലഘട്ടത്തിൽ എട്ടുമ്പത്തും മക്കൾ വീടുകളിലുണ്ട്. ആ വീട്ടിലെ മക്കൾക്ക് എങ്ങനെയാ വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കുന്നതിനുള്ള ആശങ്കയുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നാണെങ്കിലോ ഒന്നും കഴിക്കുന്നില്ല എന്ന് മക്കളൊന്നും കഴിക്കുന്നില്ല എന്നുള്ള ആശങ്ക ഇന്നത്തെ അമ്മമാർക്കുള്ളത്. അതുകൊണ്ട് പട്ടിണിയെ കുറിച്ച് പറഞ്ഞാൽ എത്ര പേർക്ക് മനസ്സിലാവും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇവിടെ തിരുവചനം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട് പട്ടിണിയുടെ പാരമ്യത അല്പം കൂടെ തിരുവചനം വായിക്കുമ്പോൾ നമുക്കറിയാം. അവിടെ നാം കാണുന്നുണ്ട് ദൈവകൽപ്പന പ്രവാചകൻ അനുസരിച്ച് ദൈവഹിതം പ്രസ്താവിച്ചപ്പോൾ പ്രവാചകനെ അത്ഭുതകരമായി കാക്കുന്ന ദൈവത്തിന്റെ ചിത്രം അവിടെ കാണുന്നുണ്ട്. കെരീത്ത് തോട്ടിന്റെ കരയിൽ ആഹാബിന് ഏലിയാവിന് അപ്പവും ഇറച്ചിയും രാവിലെയും വൈകിട്ടും കൊണ്ടുകൊടുക്കുന്ന കാക്കയുടെ ചിത്രം നാം കാണുന്നുണ്ട്. അങ്ങനെ സുരക്ഷിതമായി സുഭിക്ഷമായി കെരീത്ത് തോട്ടിന്റെ കരയിലിരിക്കുന്ന ഏലിയാവിനോട് യഹോവയാം ദൈവം പറയുകയാണ്, നീ ഇവിടുന്ന് എഴുന്നേൽക്കുക, നീ സാരഫാത്തിലേക്ക് പോവുക, അവിടെ ഒരു വിധവയുടെ അടുക്കിലേക്ക് നിന്നെ അയക്കുകയാണ്, അതുകൊണ്ട് നീ അവിടെ പോകണം, അവിടെ ഞാൻ വിധവയെ നിന്നെ പരിരക്ഷിക്കുവാൻ ഏൽപ്പിക്കുകയാണ് എന്ന് പറയുകയാണ്. ഇവിടെ ഇതാ യാതൊരു മറുപടിയും പറയാതെ അല്ലെങ്കിൽ പിറുപിറുപ്പും പരാതിയുമില്ലാതെ ആ വിധവയുടെ ഭവനത്തിലേക്ക് പോകുന്ന ഏലിയാവിന്റെ ചിത്രമാണ് 17 അധ്യായത്തിൽ നാം കാണുന്നത്. പ്രത്യേകിച്ച് ഒരു വിധവയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് പഴയ നിയമകാലം പരിശോധിക്കുമ്പോൾ വൈധവ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശിക്ഷയാ സൂചിപ്പിക്കുന്നത്. അവരെ ദൈവം നമ്പുരാന്റെ ശിക്ഷ മൂലം അവർക്ക് അങ്ങനെ ലഭിച്ചതെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് യഹൂദന്മാർക്കുള്ളത്. മാത്രമല്ല അവർക്ക് ചില പരിമിതികളുണ്ട്, അവർക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥയാണ്, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പരിമിതികളുണ്ട്. അങ്ങനെ ഒരാളുടെ അടുക്കിലേക്കാണ് ഏലിയാവിനെ അയക്കുന്നത്. പക്ഷെ അവിടെ ഏലിയാവ് ഈ ദൈവത്തോട് യാതൊരു പ്രതിവാദത്തിനും മുതിരുന്നില്ല, അവന് യാതൊരു പരാതിയും പറയുന്നില്ല. അതാണ് ദൈവത്തിന്റെ അഭിഷിക്തന്റെ കടമ. ഞാൻ നിങ്ങൾ ഓർക്കുക, നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ കൃത്യന്മാരാണ്, ദൈവത്തിന്റെ അഭിഷിക്തരാണ്, നമ്മളൊക്കെയും അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്, അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൽ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനെന്ന് ഓർപ്പിക്കുന്നത് അതെ ദൈവകൽപ്പന വിചിന്തനം കൂടാതെ അനുസരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സാരഫാത്തിലേക്ക് ഏലിയാവ് നടന്നു വരികയാണ്. അവിടെയാണ് ഇന്നത്തെ ചിന്തയ്ക്കുള്ള വേദഭാഗത്തിന്റെ ആ സംഭവം ഞാൻ വിവരിക്കുന്നത്. തിരുവചനം വായിക്കുന്നു, അവൻ എഴുന്നേറ്റ് 10 വാക്യങ്ങൾ, 1 രാജാക്കന്മാരുടെ പുസ്തകം 17:10 വാക്യങ്ങൾ. അവൻ എഴുന്നേറ്റ് സാരഫാത്തിന് പോയി. അവൻ പട്ടണവാതിക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരുന്നു. അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ, ഒരു കഷ്ണം അപ്പം കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരണമേ എന്ന് അവൻ അവളോട് വിളിച്ചു പറഞ്ഞു. അതിന് അവൾ, നിന്റെ ദൈവമായ യഹോവയാണേ, കലത്തിൽ ഒരു പിടി മാവും തുരുത്തി അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരപ്പവുമില്ല, ഞാനിതാ 2 പെറുക്കുന്നു, ഇത് കൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി, അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് അവളോട്, ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക, എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരടയുണ്ടാക്കി കൊണ്ടുവരിക, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിൽ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിൽ എണ്ണ കുറഞ്ഞു പോവുകയുമില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു എന്ന് തിരുവചനം വായിക്കുന്നു. അതെ, നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു സംഭവമാണ്. നമ്മുടെ കുഞ്ഞുന്നാൾ മുതൽ നാം പാടിക്കേട്ട പാട്ട് തന്നെയാണ് കലത്തിലെ മാവിലേശം കുറയുകയില്ല, കലശത്തിലെ എണ്ണ കവിഞ്ഞൊഴുകിടുന്ന എന്നുള്ള മനോഹരമായ പാട്ടും നമുക്കറിയാം. സാ ക്ഷാമമേ തുസാരേ ഭാത്തിൽ സാഹിച്ചിടയിലും മരിക്കുവാനൊരുക്കമായിരുന്നിടയിലും വന്നുണർത്തി താരും ദൂതൻ കാനേടകൾ തിന്നു തൃപ്തരായി. നമ്മൾ ആ പാട്ട് എല്ലാവർക്കും പരിചിതമായ പാട്ടാണ്. പ്രത്യേകിച്ച് ക്ഷാമകാലത്തിന്റെ ഒരു കൊടിയ അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഇതാ ഏലിയാവ് സാരഫാത്തിലെ പട്ടണവാതിക്കൽ ചെല്ലുമ്പോൾ ആ പട്ടണവാതിക്കൽ വിറക് പെറുക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു സ്ത്രീയെ കാണുകയാണ്. അവളോട് ഏലിയാവ് പറയുകയാണ്, ഞാൻ നടന്ന് ക്ഷീണിച്ചു വരികയാണ്, കൊടിയ വേനൽ, കഠിനമായ ചൂട്, തളർന്നു പോകുന്ന അനുഭവം, എനിക്കല്പം കുടിക്കാൻ വെള്ളം തരണം. ഇവിടെ ഇതാ ആ സ്ത്രീ വിറക് പെറുക്കുവാൻ വന്നവൾ അപരിചിതനായ ഒരു വ്യക്തി, എന്നിട്ടും അവനെ സഹായിക്കുവാൻ വെള്ളമെടുക്കുവാനായിട്ട് പോവുകയാണ്. വെള്ളമെടുക്കുവാൻ പോകുന്ന ആ സ്ത്രീയോട് പിന്നിൽ നിന്ന് ഏലിയ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, നീ മടങ്ങി വരുമ്പോൾ ഒരു കഷ്ണം അപ്പവും കൂടെ കൊണ്ടുവരണം, എനിക്ക് ദാഹം മാത്രമല്ല കലശലായ വിശപ്പുമുണ്ട്. എന്നാൽ അവൾ അവിടെ തിരിഞ്ഞു നിന്ന് തന്റെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും തന്റെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും തന്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും പ്രവാചകനോട് അപരിചിതനായ വ്യക്തിയോട് പങ്കുവെക്കുകയാണ്. അതെല്ലാം കേട്ടിട്ട് അപരിചിതനായ വ്യക്തിയായിരുന്ന അവൾക്ക് അപരിചിതനായിരുന്ന പ്രവാചകൻ അവളോട് പറയുകയാണ്, ശരി, നീ ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക. എന്റെ കലത്തിലെ മാവ് ഈ ക്ഷാമകാലത്ത് കുറയുകയില്ല, എന്റെ കലശത്തിലെ എണ്ണ വറ്റിപ്പോകുകയില്ല എന്ന് പറയും. അവിടെ ഇതാ പ്രവാചകന്റെ വാക്ക് കേട്ട് അവൾ അതുപോലെ ചെയ്യുന്നു. അതിന്റെ അത്ഭുതം നാം കാണുന്നുണ്ട്. അവളും അവനും അവളുടെ കുടുംബാംഗങ്ങളും ഏറിയ കാലം അഹോവൃത്തി കഴിച്ചു എന്നുള്ള ഒരു വലിയ അത്ഭുതത്തിന്റെ വചനമാണ് ഈ സന്ധിയിൽ നാം വായിച്ചു കേട്ടത്. പരിശുദ്ധ നോമ്പിന്റെ ദിവസങ്ങൾ അത്ഭുതത്തിന്റെ കഥകൾ ഓരോ ഞായറാഴ്ച വിശുദ്ധ ഏവങ്കേലിയോനിൽ നാം വായിക്കുന്നത്. നമുക്കറിയാം, ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ, ദൈവ മുമ്പാകെ സമർപ്പിക്കുമ്പോൾ, ദൈവഹിതം അനുസരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അതാണ് ഈ തിരുവചനം നമുക്ക് തരുന്ന വലിയ പാഠം. പരിശുദ്ധ നോമ്പിന്റെ വേളകളിലൊക്കെ ഓരോ ഞായറാഴ്ചയും ഓരോരോ അത്ഭുതങ്ങൾ നമ്മെ കേൾപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഓർക്കുക, ദൈവസന്നിധിയിൽ അടുത്തു വരുന്നവർക്ക്, ദൈവ മുമ്പാകെ സമർപ്പിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹമാ അത്ഭുതം. അങ്ങനെ ഒരു അത്ഭുതമാ സാരഭാത്തിലെ വിധവയുടെ വീട്ടിലും ഉണ്ടാകുന്നത്. അവിടെ നാം കാണുന്നു ആ അത്ഭുതം പ്രാപിക്കുവാനുള്ള ചില സംഗതികൾ അവളുടെ ജീവിതത്തിൽ നാം കാണുന്നു. ഇതാ അവളുടെ ജീവിതത്തിലെ ഒന്നാമത്തെ പ്രത്യേകത, ഞാൻ നിങ്ങൾ ഓർക്കുക, അവളുടെ ജീവിതത്തിൽ അവളുടെ ഇല്ലായ്മയിലും മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനസ്സാണ്. അവളുടെ ഇല്ലായ്മയിലും മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനസ്സ്, ഞാൻ നിങ്ങൾ ഓർക്കുക, സഹായിക്കുവാൻ മനസ്സുള്ളവരാ ഏറെ ആളുകൾ. നമ്മുടെ ജീവിതത്തിൽ അവസരമുള്ളപ്പോഴും നമുക്ക് സാഹചര്യമുള്ളപ്പോഴും സാമ്പത്തികമുള്ളപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുവാൻ എല്ലാവരും മനസ്സ് കാണിക്കും. പക്ഷേ ഈ സാരഭാത്തിലെ വിധവയുടെ പ്രത്യേകത, അവളുടെ ജീവിതത്തിൽ കഷ്ടതയുടെ നടുവിലും മാത്രമല്ല, അവിടെ നാം വായിക്കുന്നുണ്ട് അവൾ അവസാന തിരുവചനം അവളുടെ വാക്ക് പറയുകയാണ്, എന്റെ വീട്ടിലാണെങ്കിൽ അല്പം മാവേ ഉള്ളൂ, ഞാൻ ഒരപ്പം ഉണ്ടാക്കി, ഞാനും എന്റെ മകനും, വേറെ ആരെ കുറിച്ചും കരുതുവാനുള്ള ശേഷിയില്ല, ഞാനും എന്റെ മകനും ആ അപ്പം ഉണ്ടാക്കിയിട്ട് മരിക്കാനിരിക്കുകയാണ്. അതെ, മരണത്തെ കുറിച്ചുള്ള ചിന്ത അവളുടെ മനസ്സിൽ കലശലായി വർദ്ധിച്ചിരിക്കുകയാണ്. ജീവിതത്തെ കുറിച്ചുള്ള നിരാശ, ജീവിതത്തിന്റെ നൈമിഷികതയെ കുറിച്ചുള്ള ഒരു ബോധ്യം, നിരാശയൊക്കെ മനസ്സിൽ പിടിപെട്ടിരിക്കുന്നവളാണ്. അതുകൊണ്ടാണ് വല്ലാതെ വിഷമം അനുഭവിക്കുന്ന ഒരു വ്യക്തി, മാത്രമല്ല ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്ന ആ അവസാന പോയിന്റ് എത്തിയിരിക്കുന്ന ഒരു വ്യക്തി, നിരാശയിലായിരിക്കുന്ന ഒരു വ്യക്തി, വേദനയിലായിരിക്കുന്ന ഒരു വ്യക്തി, എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തി, ഇതാ അവളുടെ ഇല്ലായ്മയിലും മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള ഒരു മനസ്സ് അവളുടെ ജീവിതത്തിൽ നാം കാണുകയാണ്. ഒരു അപരിചിതൻ വന്ന് അല്പം വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ അവളാൽ കഴിയുന്ന സഹായം ചെയ്യുവാനായിട്ട് അവളുടെ ജോലി മാറ്റിവെച്ചിട്ട് അവൾ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ തിരക്കുകളൊക്കെ ഒഴിയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരെ നമ്മൾ സഹായിക്കും. പക്ഷെ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്ന വലിയ സത്യം അതല്ല. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനസ്സ് എപ്പോഴും ഉണ്ടാകണം. മലയാളത്തിന്റെ ഒരു കവി പാടുന്നുണ്ട്, ഈ പ്രപഞ്ചത്തിന്റെ പരോപകാര പ്രവണതയെ കുറിച്ച്, എറുപ്പവനും മലർ ഗന്ധമേകും, വെട്ടുന്നവനും തരി ചൂടകറ്റും, ഖനിപ്പവനും കിളി പാട്ടുപാടും, ആ പരോപകാര പ്രവണ പ്രപഞ്ചം എന്ന് പറയുന്നത്. അതായത് ഒരു മരം മുറിക്കുവാൻ തക്കവണ്ണം മരം വെട്ടുകാരൻ ആ മരത്തിന്റെ തണലിൽ നിന്നുകൊണ്ടാണ് ആ മരം വെട്ടുന്നത്. എന്നെ വെട്ടിമുറിച്ച് എന്റെ ജീവിതം അവസാനിപ്പിക്കുന്നവനാണിവൻ, അതുകൊണ്ട് ഞാൻ അവന് തണല് കൊടുക്കുന്നില്ല എന്ന് ആ വൃക്ഷം പറയുന്നില്ല. അതിന്റെ തണല് അതിന്റെ ജീവിതാവസാനം വരെ അത് നൽകിക്കൊണ്ടിരിക്കുകയാണ് തന്നെ നശിപ്പിക്കുന്നത്. അതുപോലെ തന്നെ തന്റെ നേരെ അമ്പയ്യുവാൻ അസ്ത്രം ഞാനിന്മേൽ തൊടുക്കുന്നവൻ ആ കിളി പാട്ടുപാടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ ചെടിയുടെ തണ്ടിൽ നിന്നും ഒരു പൂ ഇറുത്തെടുക്കുമ്പോൾ ആ പൂവിന്റെ ജീവിതം അവസാനിക്കുകയാണ്. പക്ഷേ എന്നെ നശിപ്പിച്ചവന് ഞാൻ സുഗന്ധം പകരുകയില്ല എന്ന് ഒരു പൂ പറയുന്നില്ല. അതെ, ഈ പ്രപഞ്ചം തന്നെ പരോപകാര പ്രവണത നിറഞ്ഞതാണ്. നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ഞാൻ നിങ്ങൾ ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും സമൃദ്ധിയും ഉള്ളപ്പോൾ മാത്രമല്ല ആ ചെയ്യുന്നത് നമ്മുടെ കടമ, നമ്മുടെ കർത്തവ്യം. പക്ഷെ ഞാൻ നിങ്ങൾ ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ ഈ വിധവയായ സ്ത്രീ നമ്മെ ഓർപ്പിക്കുകയാണ്. നമ്മുടെ ഇല്ലായ്മയിലും നമ്മുടെ വല്ലായ്മയിലും നമ്മുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ പോലും നന്മ ചെയ്യുവാൻ കഴിയുന്ന ഒരനുഭവം ഉണ്ടാകണം. നമ്മുടെ കർത്താവ് കാണിച്ചു തന്നതാണ് ജീവൻ, ജീവിതത്തിൽ ജീവന്റെ അവസാന കണിക വേർപെടുന്ന സമയം വരെ ഇതാ അവസാനം കള്ളന് പറുദീസ വാഗ്ദാനം ചെയ്തവനാ. തന്റെ ജീവിതത്തിലെ അവസാനത്തുള്ള രക്തം ചിന്തിക്കൊണ്ടിരിക്കുമ്പോഴും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന വ്യഗ്രതയായിരുന്നു അരുമനാഥന്റെ. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ മാതൃക. സരഫത്തിലെ വിധവ തന്റെ തിരുവചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നതും അത് തന്നെ. നമ്മുടെ ജീവിതത്തിലും എപ്പോഴും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നന്മ പറ്റിപ്പോകുകയില്ല. അനുഗ്രഹത്തിന്റെ ഉറവ നമ്മുടെ ജീവിതത്തിലും പറ്റിപ്പോകുകയില്ല. അതെ, നമ്മുടെ തലമുറയെ നന്മയുടെ വഴിയിൽ നടത്തുവാൻ തക്കവണ്ണം നമുക്കിടയാണ്. ഈ നോമ്പിന്റെ ദിവസങ്ങളൊക്കെയും നമ്മെ പഠിപ്പിക്കുന്നതാണ് നന്മയുടെ വഴികളാണ്. പ്രത്യേകിച്ച് ഈ നോമ്പിലെ പ്രാർത്ഥനകളൊക്കെ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ ദരിദ്രൻ ആരും എന്നെ തിരക്കി വന്നില്ല, എന്റെ അടുക്കൽ ആരും ഭക്ഷണം ചോദിച്ചോ സഹായം അഭ്യർത്ഥിച്ചോ വന്നില്ല എന്ന് കരുതി ഈ നോമ്പ് കാലത്ത് നാം മൗനമായി ഇരിക്കരുതെന്നാണ്. അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട് ആരാധനയിൽ. അതേ, നിലങ്ങൾ കർഷകന്റെ അടുക്കിലേക്ക് വരികയില്ല, വിത്തും വഹിച്ചുകൊണ്ട് കർഷകൻ നിലങ്ങളുടെ അടുക്കിലേക്ക് പോകുകയാണ്. അതുകൊണ്ട് ആവശ്യക്കാരൻ തന്നെ സമീപിച്ചില്ല എന്ന് കരുതി സഹായിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുവാൻ നമുക്ക് ഈ അർഹതയില്ല. മറിച്ച് ആവശ്യക്കാരനെ തേടിച്ചെല്ലുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നന്മയുടെ പൂക്കൾ കൂടുതൽ വിടരുന്നത് എന്ന് ഓർക്കുക. സാരഭാത്തിലെ വിധവ അതാണ് ഓർപ്പിക്കുന്നത്. നമ്മളുടെ ഇല്ലായ്മയിലും മറ്റുള്ളവരെ സഹായിക്കുവാനുള്ളൊരു മനസ്സ്. രണ്ടാമത് നമ്മളിവിടെ കാണുന്നുണ്ട്, അവൾ ഇങ്ങനെ മനസ്സിലെ വേദനയും മനസ്സിലെ ദുഃഖവും പ്രയാസവും ഒക്കെ അടക്കിക്കൊണ്ടാണ് പ്രവാചകനെ സഹായിക്കുവാനായിട്ട് മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോഴാണ് പ്രവാചകൻ പിന്നിൽ നിന്ന് വിളിക്കുന്നത്, മടങ്ങി വരുമ്പോൾ ഒരു കഷ്ണം അപ്പം കൂടെ കൊണ്ടുവരണം, എനിക്ക് വിശപ്പൊക്കെ ഉണ്ട് എന്ന് ഓർപ്പിക്കുകയാണ്. ഒരുപക്ഷേ ഒരു സഹായം ചെയ്യുവാൻ ഒരുങ്ങുമ്പോൾ തന്നാൽ അപ്രാപ്യമായ മറ്റു സഹായങ്ങൾ ആവശ്യപ്പെടുമ്പോൾ സാധാരണയൊക്കെ ആണെങ്കിൽ സാധാരണ മനുഷ്യർക്കാണെങ്കിൽ ദേഷ്യം വരും. കാരണം ഒരു നല്ല കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചപ്പം പിന്നെ കൂടുതൽ കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വന്നാൽ നമുക്ക് മനസ്സില്ല, നമ്മൾ തിരിച്ചു വല്ലപ്പോഴും പ്രതികരിക്കും, പൊട്ടിത്തെറിക്കും. കാരണം നമ്മുടെ ജീവിതത്തിലെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ ആകുലതകളും ആശങ്കകളും മനസ്സിൽ നിറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകും, പെട്ടെന്ന് ദേഷ്യപ്പെടും, നമ്മൾ പൊട്ടിത്തെറിച്ചു ഒക്കെ വരും. പക്ഷേ ഇവിടെ നാം കാണുന്നുണ്ട് ആ വിധവയായ സ്ത്രീയുടെ മറ്റൊരു പ്രത്യേകത. ഒരിക്കൽ പോലും അവൾ പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ വികാരത്തിനടിപ്പെട്ട് പ്രതികരിക്കുകയോ ചെയ്യുന്നില്ല. ശാന്തമായ സൗമ്യമായ പ്രതികരണമായിരുന്നു അവളുടെ ജീവിതത്തിൽ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം അല്പം ജോലി ചെയ്ത് ക്ഷീണിച്ചാൽ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ടെൻഷനൊക്കെ ആയിരിക്കുമ്പോൾ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും, നമ്മൾ പൊട്ടിത്തെറിക്കും. നിസാര കാര്യങ്ങൾക്ക് പോലും പൊട്ടിത്തെറിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ പ്രത്യേകം നമ്മെ ഓർപ്പിക്കുകയാണ് സൗമ്യത നമ്മുടെ ജീവിതത്തിൽ ഏറെ ആവശ്യമാണ്. മാത്രമല്ല സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഏറെ ആവശ്യമാണ്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുമെന്ന്. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ഭവനത്തിൽ പോലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ ദേഷ്യപ്പെടുകയും പൊട്ടിത്തെറിക്കുകയും കലഹങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്ന, എന്നിട്ട് നമ്മൾ പറയും പൊമ്പത്താരിക്കും പറയും എനിക്ക് കോപമായി, എപ്പോഴും എനിക്ക് എപ്പോഴും ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന്. സാരഭാത്തിലെ വിധവ ഓർക്കുക, അവളുടെ ജീവിതത്തിൽ അവളുടെ വല്ലായ്മയിൽ അവളെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അവളെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ട് പോലും പൊട്ടിത്തെറിക്കാതെ സൗമ്യമായിട്ട് അവൾ പ്രതികരിക്കുന്നത് അവൾ എന്താ പറയുന്നത്? യജമാനനെ, അത് പറയുകയാണ് അതിനാണ് നിന്റെ ദൈവമായ യഹോവയാണ്, എന്റെ വീട്ടിലാണെങ്കിൽ കലത്തിൽ ഒരുപിടി മാവും കലശത്തിൽ എണ്ണയും അല്ലാതെ മറ്റൊന്നുമില്ല. ഞാൻ ഈ രണ്ട് വിറക് പെറുക്കുന്നത് എനിക്കും എന്റെ മകനും വേണ്ടി ഒരപ്പം ഉണ്ടാക്കി കഴിച്ചിട്ട് ഞങ്ങൾ മരിക്കാനിരിക്കുകയാണെന്ന് അവൾ. അതെ, അവളുടെ ജീവിതത്തിൽ സൗമ്യമായിട്ട് അവൾ പ്രതികരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കുക ഈ ഒരു സൗമ്യമായ പ്രതികരണം നമ്മുടെ ജീവിതത്തെ നന്മയിലേക്ക് നയിക്കുന്ന, അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന. നമുക്കറിയാം കലഹം ഉണ്ടാകുമ്പോൾ ദേഷ്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിന് ടെൻഷനാണ്. ആ ഭവനത്തിൽ തന്നെ ഒരു നിശബ്ദത, ഒരു മൂകമായ അന്തരീക്ഷം രൂപപ്പെടുന്നു നമ്മൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ഈ നോമ്പിന്റെ ദിവസങ്ങൾ നമ്മെ പരിചയപ്പെടുത്തുന്നത് സൗമ്യതയുടെ, അതുപോലെ തന്നെ ശാന്തമായ മനോഭാവത്തിന്റെ ഒരു അന്തരീക്ഷത്തിലേക്കാണ്. നമ്മുടെ പ്രാർത്ഥനയും ആരാധനയും അതിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. അതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് ആരാധനയെ പറയുന്നത് ആഹാരത്തോടൊപ്പം വായ് ദുർവചനം വെടിയണം, കോപം അതുപോലെ തന്നെ കലഹം ചന്ത ഒക്കെ ഒഴിവാക്കി ക്ഷമയുടെയും സ്നേഹത്തിന്റെയും സൗമ്യതയുടെയും പരിശീലനമാണ് ഈ നോമ്പിന്റെ ദിവസങ്ങൾ എന്ന് ഞാൻ നിങ്ങൾ ഓർക്കുക. സാരഭാത്തിലെ വിധവ നമ്മെ ഓർപ്പിക്കുന്നതും അത് തന്നെയാണ്. പരിശുദ്ധ മറിയമ്മിന്റെ ജീവിതവും നമുക്ക് കാണിച്ചു തരുന്നത് അത് തന്നെയാണ്. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, എന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. അതേ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന സൗമ്യതയുടെ പ്രതീകമായ മാതാ പരിശുദ്ധ നോമ്പിന്റെ വഴി സാരഭാത്തിലെ വിധവ നമ്മെ ഓർപ്പിക്കുക. ഒന്നാമത് അവളുടെ ജീവിതത്തിൽ ഇല്ലായ്മയിലും മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനസ്സ്. രണ്ടാമത് അവളുടെ ജീവിതത്തിൽ എത്ര തന്നെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും തന്റെ സമചിത്വത നഷ്ടപ്പെടാതെ സൗമ്യമായി പ്രതികരിക്കുന്ന സാരഭാത്തിലെ വിധവ. മൂന്നാമത് നമ്മുടെ കാണുകയാണ്, ഉചിതമായ സ്ഥലത്ത് അവളുടെ പ്രയാസം മുഴുവൻ അവൾ പങ്കുവെക്കുകയാണ്. അതെ, ആ പ്രവാചകന്റെ മുമ്പാകെ അവളുടെ ജീവിതത്തിലെ പ്രയാസം മുഴുവൻ പങ്കുവെക്കുകയാണ്. അവളുടെ ഇല്ലായ്മ മുഴുവൻ തുറന്നു പറയുക, ഒന്നും മറച്ചു വെക്കുന്നില്ല, എന്റെ വീട്ടിലാകെ ആഹാരത്തിനിതേ ഉള്ളു വഴി, തന്റെ പ്രയാസം മുഴുവൻ ഉചിതമായ സ്ഥലത്ത് പങ്കുവെക്കുന്ന അനുഭവം. നമുക്കറിയാം, ഞാനും നിങ്ങളും ഉണ്ട്, ഞാൻ നിങ്ങളും ഓർക്കുക, തിരുവചനം പറയുന്നുണ്ട് നിന്റെ സകല ചിന്താകുലവും എന്റെ മേൽ തൂക, ഞാൻ നിന്നെ പുലർത്താമെന്ന്. നമുക്ക് ആശ്വാസത്തിന്റെ ഒരു വഴിയുണ്ട്, അനുഗ്രഹത്തിന്റെ ഒരു വഴിയുണ്ട്. എന്നാൽ ഇന്ന് പലപ്പോഴും നമ്മൾ അത് തിരിച്ചറിയാതെ എവിടെയൊക്കെയാണോ തിരഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്നോർക്കുക. ഒരുപക്ഷെ നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്ന അനുഗ്രഹത്തിന്റെ വഴികൾ ഇന്ന് ധാരാളമുണ്ട്, പുതിയ പുതിയ ആത്മീയ സങ്കേതങ്ങൾ. ഒരുപക്ഷെ ദൈവസന്നിധിയിൽ നിന്ന് നമ്മെ അകറ്റിക്കൊണ്ടുപോകുന്ന ഇടങ്ങളുണ്ട്, അനുഗ്രഹത്തിന്റെ ഇടങ്ങളാണെന്ന് ബോധിപ്പിക്കുന്ന സ്ഥലങ്ങൾ, നമ്മളെ ഓർപ്പിക്കുന്ന സ്ഥലങ്ങൾ. പക്ഷെ ഞാൻ നിങ്ങൾ ഓർക്കുക, നമുക്കൊരു രക്ഷകനുണ്ട്. നാം കുരിശിൽ മരിച്ച് നമ്മെ വീണ്ടെടുത്ത ഒരു കർത്താവുണ്ട്. അവന്റെ സന്നിധിയിലാണ് നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ തുറന്നു പറയേണ്ടത്. ഈ പ്രവാചകന്റെ പക്കൽ സാരഭാത്തിലെ വിധവ അവളുടെ യഥാർത്ഥ സങ്കടങ്ങളെല്ലാം തുറന്നു പറയുന്നതായിട്ട് നാം കാണുകയാണ്. അത്യുചിതമായ സ്ഥലത്തും ഉചിതമായ സമയത്തുമാണ്. ചിലരുണ്ട് എന്ത് പറഞ്ഞാലും ആരോട് പറഞ്ഞാലും നമ്മുടെ പാഴാങ്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലേ, ആരെ കണ്ടാലും ചുമ്മാതെ ഇങ്ങനെ പാഴാങ്കം പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അതെ, എന്നിന്റെ സകല ചിന്താകുലവും എന്റെ മേലിട്ട് കൊള്ളുക എന്ന തിരുവചനം നമ്മെ ഓർപ്പിച്ചു നമ്മുടെ കർത്താവ്. ആ കർത്താവിന്റെ സന്നിധിയിലാണ് നമ്മുടെ വേദനകളും നമ്മുടെ പ്രയാസങ്ങളും പങ്കുവെക്കേണ്ടത്. അല്ലാതെ എപ്പോഴും ഇങ്ങനെ കാണുന്നവരടുത്തും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾ ശ്രവിച്ചും എല്ലാ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ നമ്മുടെ പാഴാങ്കം പറഞ്ഞിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. ഈ പരിശുദ്ധ നോമ്പ് നമ്മെ ഓർപ്പിക്കുകയാണ് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, അനുഗ്രഹത്തിനായി നമ്മുടെ വേദനകളും നമ്മുടെ കുറവുകളും തുറന്ന് സമർപ്പിക്കുവാൻ. ഒരു കുംഭസാരത്തിന്റെ അനുഭവം, അവളുടെ ജീവിതത്തിലെ കുറവുകളെല്ലാം തുറന്നു പറയുക, എന്റെ വീട്ടിലൊന്നുമില്ല, എന്റെ ജീവിതത്തിൽ ഇതാ ഞാനും മകനും കൂടെ മരിക്കാനിരിക്കുക, മരണത്തെ മുഖാമുഖം കണ്ട് മരണഭയത്തിൽ കഴിയുന്ന ഒരു സ്ത്രീ. ജീവിതത്തിലെ എല്ലാ വാതിലുകളും അടയ്ക്കപ്പെട്ട് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ഭയത്തോടെ കഴിയുന്ന ഒരു സ്ത്രീ, ജീവിതത്തിലെ എല്ലാം നഷ്ടപ്പെട്ട് നിരാശയിൽ കഴിയുന്ന ഒരു സ്ത്രീ. അതെ, അവളുടെ ജീവിതത്തിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രവാചകനെ മാത്രമല്ല ദൈവം രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നത്, തന്റെ ജനത്തെ കൂടെ രക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രവാചകനെ ദൈവം ഈ സാരഭാത്തിലെ വിധവയുടെ അടുക്കിലേക്ക് അയക്കുന്നത്. ഞാൻ നിങ്ങൾ ഓർക്കുക, അവളുടെ വീട്ടിലേക്ക് ആ പ്രവാചകൻ കടന്നു വരിക, ദൈവത്തിന്റെ രക്ഷ കടന്നു വരുവാനുള്ള പ്രധാന കാരണം അവളുടെ ജീവിതത്തിന്റെ ഈ പ്രത്യേകതകൾ തന്നെയായിരുന്നു. ഒന്ന്, അവളുടെ ഇല്ലായ്മയിലും മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനസ്സ്, അവളുടെ പ്രതിസന്ധികളിലും അവൾ സമചിത്തത കൈവിടാതെ സൗമ്യമായി പ്രതികരിക്കുന്ന മനോഭാവം. മൂന്നാമത് നാം അവിടെ കണ്ടു, ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥലത്ത് അവളുടെ വേദനകളും നൊമ്പരങ്ങളും സമർപ്പിക്കുന്നു. കാണുന്ന എല്ലാവരോടും ഇങ്ങനെ പാഴാങ്കം പറയുകയല്ല, വീണ്ടും നാം അവിടെ കാണുന്നുണ്ട് ദൈവകൽപ്പന അനുസരിക്കുന്നവളായിരുന്നു സാരഭാത്തിലെ വിധവ. പ്രവാചകൻ പറയുകയാ, നീ പറഞ്ഞതൊക്കെ ശരി, പക്ഷെ നീ അപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു കഷ്ണം ആദ്യം ഉണ്ടാക്കുന്നത് എനിക്കുണ്ട്. അവിടെ പറയുന്നുണ്ട്, അല്പമേ ഉള്ളൂ, എനിക്കും മകനും വേണ്ടി കഴിക്കാനുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷേ തിരുവചനം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട് പ്രവാചകൻ പറഞ്ഞതുപോലെ അവൻ ചെയ്തു. ഒരുപക്ഷെ അവൾക്ക് മകന് കൊടുത്തിട്ട് അവളുടെ ആഹാരമാണ് പ്രവാചകനുമായിട്ട് അവളുടെ ആഹാരമാണ് പ്രവാചകൻ അവൾ എടുത്തു കൊടുത്തത്. അവൾ മരണം വരിച്ചാലും വേണ്ടിയില്ല, ദൈവത്തിന്റെ കൽപ്പന എന്തേ, പ്രവാചകൻ എന്നോട് പറഞ്ഞതല്ലേ, അതുപോലെ അവൾ അനുസരിക്കുകയാണ്. തനിക്ക് ജീവിതത്തിൽ നഷ്ടം വന്നാലും വേണ്ടിയില്ല, തന്റെ ജീവിതം നഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, പ്രവാചകനെ കരുതുന്ന അതേ ദൈവ കൽപ്പന അനുസരിക്കുന്ന ഒരു മനസ്സ് ആ സാരഭാത്തിലെ വിധവയുടെ ജീവിതത്തിൽ നാം കാണും. ഇന്ന് പലപ്പോഴും അനുസരണം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ദൈവകൽപ്പനയുടെ അനുസരണം എന്ന് പറയുന്നത് നമുക്ക് സാഹചര്യമുള്ളപ്പോൾ അല്ലെങ്കിൽ നമുക്ക് അവസരമുള്ളപ്പോൾ നമുക്ക് സൗഭാഗ്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടായാൽ ദൈവകൽപ്പന അനുസരിക്കുവാൻ എത്ര പേർ തയ്യാറാകുമെന്ന് ഞാൻ നിങ്ങളെ ഓർക്കുക. നമ്മൾ തെറ്റാംശം കൊണ്ടുവരണമെന്ന് പറയും, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നാം അത് പ്രാവർത്തികമാക്കാറുണ്ടോ? ദൈവസന്നതിയിൽ സമർപ്പിക്കണമെന്ന് പറയും. ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് അനുഗ്രഹം നൽകുമെന്ന മിഖാപ്രവാചകന്റെ പുസ്തകത്തിൽ നാം കാണുന്നത് മൂന്നാം അധ്യായത്തിൽ, മലാഖി പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ ദൈവത്തെ നിങ്ങൾ പരീക്ഷിക്കുന്നുവെന്നാണ് പറഞ്ഞ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സാരഫാത്തിലെ വിധവയുടെ ജീവിതത്തിൽ നാം കാണുകയാണ് അവൾ ദൈവകൽപ്പന അതേപടി അനുസരിക്കുന്നു. അവളുടെ ജീവിതത്തെ കുറിച്ച് അവൾ ഭാരപ്പെടുന്നില്ല. മരണം വന്നാലും വേണ്ടിയില്ല, ഞാൻ മരിച്ചാലും വേണ്ടിയില്ല, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നതിന് അവൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഞാൻ നിങ്ങൾ ഓർക്കുക, അതെ, നമ്മുടെ ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും നമ്മുടെ സഹോദരന്മാർ നമ്മെ ഓർപ്പിക്കുന്നതാണ്. അതെ, അവരുടെ ജീവിതത്തിൽ ജീവൻ നഷ്ടപ്പെട്ടും ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിച്ചവരാ, ദൈവ വചനത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാ സഹോദരന്മാർ. ക്രൂശിന്മേൽ തലചായ്ച്ചു മരഭാഗത്ത് മുടിമുടയുന്നത് കണ്ടപ്പോൾ സഹോദരന്മാർ നിങ്ങൾ നാനാവിധ യാതനയെയും ക്രൂശിടാതെ ഗളരുതിരത്താൽ അവളിന്ന് അംഗങ്ങൾ കുളവാക്കി നതിരുവരുന്ന നമ്മൾ ആരാധനയിൽ പാടുന്നത്, അവൾ പീഡകൾ ക്ലേശം കാര്യമാക്കാതെ മരണത്തെ ഭയപ്പെടാതെ ദൈവത്തിന് വേണ്ടി ദൈവകൽപ്പനയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്തവരാ. ഈ പരിശുദ്ധ നോമ്പിന്റെ വഴികളിൽ സാരഫാത്തിലെ വിധവ നമ്മോടും പറയുന്നതാ, നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടും എന്നുള്ള ഭീതി കൂടാതെ, ജീവിതത്തിൽ നഷ്ടമാണെന്നുള്ള ഭീതി കൂടാതെ ദൈവകൽപ്പന അനുസരിക്കണം. ഒരുപക്ഷെ അവൾ അപ്രകാരം അനുസരിച്ചത് കൊണ്ട് തിരുവചനം വായിക്കുന്നു, അവളുടെ കലത്തിലെ മാവ് പിന്നെ ഒട്ടും കുറഞ്ഞതുമില്ല. തിരുവചനം വീണ്ടും വായിക്കുന്നു, അവൾ ആദ്യം പറഞ്ഞത് എനിക്കും എന്റെ മകനും എന്നായിരുന്നു. പക്ഷേ തിരുവചനം വായിക്കുമ്പോൾ നാം കാണുന്നത് അവൾക്ക് അനുഗ്രഹം ഉണ്ടായപ്പോഴോ അവൾക്ക് അവളും മകനും മാത്രമല്ല അവളുടെ കുടുംബവും പ്രവാചകനും ഏറിയകാല അഹോവൃത്തി കഴിച്ചു എന്നാ പറയുന്നത്. പ്രവാചകൻ പിന്നെ ആ വീട്ടിലാ കഴിഞ്ഞതെന്നാ തിരുവചനം പറയുന്നത്. അതെ, അവൾക്ക് അനുഗ്രഹമുണ്ടായപ്പോൾ അവൾ പ്രവാചകനെ കരുതി, അതായത് ദൈവ ഭവനത്തെ കരുതി ദൈവീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. അവളും അവളുടെ മകനും മാത്രമല്ല, മറിച്ച് തിരുവചനം വായിക്കുമ്പോൾ നമ്മൾ അവളുടെ കുടുംബാംഗങ്ങളും അവളുടെ കുടുംബത്തെ അവളുടെ സമൂഹത്തെ അവൾ കരുതി. ഞാൻ നിങ്ങൾ ഓർക്കുക, നമ്മളുടെ ജീവിതത്തിൽ നന്മ വരുമ്പോൾ പലപ്പോഴും ദൈവത്തെ മറക്കാറുണ്ട്, സമൂഹത്തെ മറക്കാറുണ്ട്. എന്റെ കഴിവ് എന്റെ അധ്വാനത്തിന്റെ ഫലമാണ്, ഇത് മറ്റാർക്കും അവകാശമില്ല എന്നുള്ള ചിന്തയാണ് ഇന്ന് പലപ്പോഴും പലരുടെയും മനസ്സിൽ. തിരുവചനം നമ്മെ ഓർപ്പിക്കുകയും നോമ്പിന്റെ വേളയിൽ, അതെ, സാരഫാത്തിലെ വിധവ നമ്മെ ഓർപ്പിക്കുക, അവൾക്ക് അനുഗ്രഹമുണ്ടായപ്പോൾ അവൾ പ്രവാചകനെ മറക്കുന്നില്ല, പ്രവാചകനാ അവളാണ് ഭക്ഷണം കൊടുക്കുന്നത്. ദൈവീയ കാര്യങ്ങളിൽ ഒരു കുറവും അവൾ വരുത്തുന്നില്ല, കാരണം ഇത് ദൈവം തന്നതാണെന്നുള്ള ബോധ്യം. രണ്ടാമത്, അവളുടെ കുടുംബത്തെ അവൾ ഭംഗിയായി നോക്കുന്നു, അതിലുപരി അവളുടെ സമൂഹത്തെ, അവിടെ നമുക്ക് കാണുന്ന അവളുടെ മകനെ മാത്രമല്ല അവളും അവളുടെ കുടുംബവും, അതെ, അവൾ തങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ വീട്ടിലെ ഒരാൾക്ക് ജോലി കിട്ടിയാൽ എന്തെല്ലാം ഉത്തരവാദിത്വമായിരുന്നു, സഹോദരങ്ങളുടെ പഠനം, സഹോദരിമാരുടെ വിവാഹം, അപ്പനെ സഹായിക്കുന്നു, വീട് പണിയണം. പക്ഷെ ഇന്നിന്റെ കാലഘട്ടങ്ങളിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടും പ്രയാസമൊന്നുമില്ല. നമ്മുടെ മക്കളൊക്കെ വളർന്നു വരുമ്പോൾ അവരോട് നമ്മൾ പറയും, നിങ്ങൾ സമ്പാദിക്കണം, നിങ്ങൾ തന്നെ സൂക്ഷിച്ചു വെക്കണമെന്നൊക്കെ പറയും. പക്ഷെ ഇന്ന് അവരുടെ കൈവശം ഒന്നുമില്ല എന്നുള്ളതാണ്. നമ്മൾ സമ്പാദിക്കും, നമ്മൾക്ക് കിട്ടിയ ശമ്പളത്തെക്കാൾ ഇരട്ടി ഇന്നത്തെ തലമുറ കിട്ടുന്നു. പക്ഷെ അവർക്ക് മിച്ചവും നീതിയും ഒന്നുമില്ല, കാരണം അവർക്ക് അവരുടെ ജീവിതത്തിലെ സന്തോഷവും അല്ലെങ്കിൽ ചുറ്റു സാഹചര്യം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇത് ആ കരുതുന്ന പങ്കുവെക്കുന്ന ഒരനുഭവം ജീവിതത്തിൽ തരുന്ന സന്തോഷം, അതാണ് നമ്മുടെ കാണുന്നത്. സാരേപാത്രത്തിലെ വിധവയുടെ ജീവിതത്തിൽ നാം കാണുകയാണ്, അവൾക്ക് അനുഗ്രഹം ലഭിച്ചപ്പോൾ അവൾ ദൈവത്തെ മറക്കുന്നില്ല, അനുഗ്രഹം ലഭിച്ച വഴി പ്രവാചകനെ മറക്കുന്നില്ല. ഞാൻ നിങ്ങൾ ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കുമ്പോൾ ദൈവത്തെ മറക്കരുത്, ദൈവ ഭവനത്തെ മറക്കരുത്. മാത്രമല്ല നമ്മുടെ കുടുംബത്തെ മാത്രം, നമ്മുടെ വീട്ടുകാർന്ന് സ്വന്തം വീട്ട് സ്വന്തം കുടുംബം മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ളവർ, നമ്മുടെ സമൂഹം, അവരെ മറക്കരുത്. അതെ, നമ്മിലൂടെ മറ്റുള്ളവർക്കും ദൈവത്തിന്റെ നന്മ അനുഭവിക്കുവാൻ അവകാശമുണ്ട് എന്നോർക്കുക. ഈ സന്ധിയിൽ, പരിശുദ്ധ നോമ്പിന്റെ ഈ രണ്ടാമത്തെ ആഴ്ചയിൽ തിരുവചനം നമ്മെ ഓർപ്പിച്ച ഈ ചെറിയ സംഭവം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ കാഴ്ചപ്പാട് പകർന്നു തരുത്താകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സാരഫാത്തിലെ വിധവ എന്ന് പറയുന്ന പേരില്ലാത്ത ഒരു സ്ത്രീ, അവൾക്ക് പേരില്ല എങ്കിലും അവൾ നമ്മെ പഠിപ്പിക്കുന്നത് പെരുമയുള്ള കാര്യമില്ല. അതെ, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ വഴികളെയാണ് അവൾ നമ്മെ ഓർപ്പിക്കുന്നത്. ഞാൻ നിങ്ങൾ ഓർക്കുക, ഈ നോമ്പിന്റെ വേളയിൽ നമ്മുടെ ഇല്ലായ്മയിൽ പോലും മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള ഒരു മനസ്സ്. മാത്രമല്ല ഏത് സാഹചര്യത്തിലും സമചിത്വസ്ഥത നഷ്ടപ്പെടാതെ സൗമ്യമായി പ്രതികരിക്കുവാൻ അതിലുപരി ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥലത്ത് നമ്മുടെ വേദനകളും നൊമ്പരങ്ങളും പങ്കുവെക്കുവാൻ, കാണുന്നവരുടെല്ലാം പറയുവാനല്ല, ഉചിതമായ ഇടത്ത് നമ്മുടെ വേദനകളും നമ്മുടെ ദുഃഖങ്ങളും പങ്കുവെക്കുവാനുള്ള മനസ്സ്. അതിലുപരി എന്ത് നഷ്ടപ്പെട്ടാലും ജീവൻ പോലും നഷ്ടപ്പെട്ടാലും ദൈവകൽപ്പന അനുസരിക്കുവാനുള്ള മനസ്സ്. അനുഗ്രഹം ലഭിക്കുമ്പോൾ അത് എല്ലാവരുമായും പങ്കിടുന്ന ഒരു ജീവിതാനുഭവം. അതാണ് സാരഫാത്തിലെ വിധവയുടെ ജീവിതത്തെ ഇത്ര മഹത്തരമാക്കുന്നത്. മാത്രമല്ല അങ്ങനെയുള്ളത് കൊണ്ട് അവളുടെ ജീവിതത്തിൽ വീണ്ടും അപകടങ്ങൾ വരുന്നുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടായി, ദൈവത്തിന്റെ പ്രവാചകന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ പോലും അവളുടെ മകൻ മരിച്ചു പോവുകയാണ്. എങ്കിലും അവളെ നിത്യ ദുഃഖത്തിലേക്ക് ദൈവം തള്ളിക്കളയില്ല. പ്രവാചകനിലൂടെ തിരുവചനം വായിക്കുന്നത് നാം കാണുന്നുണ്ട്, അവളുടെ മകനും ജീവൻ ലഭിക്കുന്നതായിട്ട് നാം കാണുന്നു. അതെ, വേദനകൾ ഉണ്ടാകും, പ്രയാസമുണ്ടാകും, പക്ഷെ ദൈവാനുഗ്രഹം ലഭിക്കുന്നവർക്ക് അതിനെ തരണം ചെയ്യുവാനുള്ള കൃപ ദൈവത്തെ വരാൻ പകർന്നു തരും. അതാണ് ഈ രാത്രിയിൽ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്. ദൈവാനുഗ്രഹം പ്രാപിച്ച് ജീവിക്കാൻ, ദൈവകൃപ പ്രാപിക്കാൻ സാരഫാത്തിലെ വിധവ നമ്മെ പഠിപ്പിക്കുന്ന ഈ വഴികളിലൂടെ യാത്ര ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അനുഗ്രഹീത സന്ധിയിൽ നിങ്ങളും അപ്പോൾ അല്പസമയം ആയിരിക്കാൻ ദൈവം ഒരുക്കി തന്ന വലിയ കൃപയെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രകാരം ഒരു അവസരമൊരുക്കിയ ബഹുമാനപ്പെട്ട രാജേഷ്ണനോടും അതിനോടൊപ്പം തന്നെ താലിപ്പുസമയോടും എല്ലാ നന്ദിരായ വൈദിക ശ്രേഷ്ഠരോടും എല്ലാ ബഹുമാനരായ വിശ്വാസ സമൂഹത്തോടും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ദൈവാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രാർത്ഥനയിൽ എന്റെയും കുടുംബത്തേക്ക് ഓർക്കണമേ, ശുശ്രൂഷയൊക്കെ ഓർക്കണമേ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
അച്ഛന് ഒരു വാക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. രാത്രി ഏറെ വൈകിയും ഞങ്ങൾക്കിവിടെ പകലാണെന്നറിയാമല്ലോ. ഞങ്ങളുടെ സമയത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അച്ഛൻ ഉറങ്ങേണ്ട സമയമാണെന്നറിയാം. എങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഇത്ര സമയം ചെലവഴിച്ചുകൊണ്ട് വളരെ അനുഗ്രഹീതമായ ഒരു ധ്യാനം നിർവഹിച്ചുള്ള സ്നേഹമാവുമായിട്ട് അറിയിക്കുന്നു. നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഭാഗമാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 17-ാം അധ്യായം. പ്രത്യേകിച്ച് ഏലിയാവിന്റെ പ്രവാചകനായ ഏലിയാവുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ നമുക്ക് വളരെ സുപരിചിതമാണ്. ആ സംഭവങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ സാരഫാത്തിലെ വിധവയുടെ ഭവനത്തില് ഈ വിധവയ്ക്കൊരു ദൈവാനുഭവം ഉണ്ടായപ്പോൾ അവളുടെ ജീവിതത്തിലെ വിവിധ തലങ്ങളിൽ അവൾ പ്രതിഫലിച്ചതിന്റെ ഏതാനും സൂചകങ്ങളാണ് പ്രിയപ്പെട്ട അച്ഛനിൽ കൂടി ഈ സന്ധ്യ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രഭാതം കേൾക്കാൻ തക്കവണ്ണം നമുക്ക് ഇടയാക്കി തീർത്തതില്. വളരെ അനുഗ്രഹീതമായി ഒരു ചിന്ത. പ്രത്യേകിച്ച് ഈ സ്ത്രീ ഏതൊക്കെ വിധത്തിലാണ് ആ ദൈവാനുഭവങ്ങൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ആ ദൈവാനുഭവം പങ്കുവെക്കാൻ ഈ സ്ത്രീക്കിടയാക്കിയത് ഏതൊക്കെ വിധത്തിലാണെന്നുള്ളതിന്റെ ഒരു വിവിധ തലങ്ങളിലുള്ള ഒരു ചിന്തയാണ് അച്ഛൻ നമുക്ക് പകർന്നു തന്നത്. തികച്ചും അനുഗ്രഹമായിരുന്നു അച്ഛന്റെ ധ്യാനം. വളരെ സ്നേഹവും നന്ദിയും. ചിന്തിക്കാത്ത പല മേഖലകളിൽ കൂടി കടന്നു പോകാൻ തക്കവണ്ണം ഇടയായി എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അച്ഛനോട് ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അച്ഛന് ഇതിനകത്ത് തുടരണമെങ്കിൽ തുടരാം. ഇനി മധ്യസ്ഥ പ്രാർത്ഥന മറ്റു കാര്യങ്ങളുമുണ്ട്, അല്ലെങ്കിൽ അച്ഛന് ഡിസ്കണക്ട് ചെയ്യുന്നതിൽ അച്ഛന്റെ സൗകര്യം വളരെ സന്തോഷമുള്ളൂ. ഒരിക്കൽ കൂടി എല്ലാവരുടെയും പേരിൽ ഈ ഭദ്രാസനത്തിന്റെ പേരിലും അതുപോലെ തന്നെ ഈ പ്രാർത്ഥനാ കൂട്ടാണ് പേരുള്ള സ്നേഹവും നന്ദിയും പ്രിയപ്പെട്ട സോളും അച്ഛനെ അറിയിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം ഈ ഏലിയാവിന്റെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർത്തോളാം. എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയ ഒരു ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതുപോലെ ഈ ഏലിയാവ് ഈ ആഹാബിന്റെ കൊട്ടാരത്തിൽ ചെന്ന് ഈ ദേശത്ത് മഴ പെയ്യില്ലെന്ന് പറഞ്ഞ് ശബിചയിച്ചു പോകുന്ന വഴിയാണ്. പോയതിനു ശേഷം ദൈവം കൃത്യമായിട്ട് അയാൾക്ക് താമസിക്കാനുള്ളൊരു സ്ഥലമൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ട് അല്ലെ. കെരീറ്റ് തോട്ടത്തിനരികെ നീ അവിടെ ഒളിച്ചിരിക്കാനാ പറഞ്ഞത്. സ്വാഭാവികമായിട്ട് ഈ പ്രവാചകന് ഒരു വൈഷമ്യം തോന്നിക്കാണും. ഇത്രയും വലിയ കാര്യം ചെയ്തേച്ച് ഒരു തോട്ടത്തിന്റെ അവിടെ വീടും ഇല്ല, സൗകര്യം ഇല്ല, അവിടെ ഒളിച്ചിരിക്കുക എന്ന് പറയുന്നത്. പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞ് പ്രവാചകന് ഒരു ഇഷ്ടപ്പെട്ടു താമസം. നോക്കിക്കഴിയുമ്പോൾ നല്ല വെള്ളമുണ്ട്, പിന്നെ ഒന്നും ദേഹാത്മാനൊന്നും ഇല്ല, കാക്ക രാവിലെ വൈകിട്ടും നല്ല അപ്പവും അടിപൊളി ഇറച്ചിയും കൊടുത്ത് സന്തോഷമായിട്ട് ഇങ്ങനെ കഴിയുക. ഇങ്ങനെ കഴിഞ്ഞു വന്നപ്പോഴാണ് വെള്ളം തീർന്നു പോയെ. അപ്പൊ പാരയായെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ദൈവത്തിൻ പറയാൻ ചെയ്തതെന്നറിയാം, പോയി താമസിക്കാൻ പറഞ്ഞൊരു ഇടം ഉണ്ടാക്കി കൊടുത്തു. ആ ഇടം എന്ന് വെച്ച് കഴിഞ്ഞാലോ ആ നാട്ടിൽ ഏറ്റവും ദാരിദ്ര്യം പിടിച്ച് വീടും. വിധവയുടെ വീട്ടിൽ യാതൊരു ഗതിയില്ലാത്ത അല്ല എന്തോ അരഗതിയും പരഗതിയും ഇല്ലാത്ത വിധവയുടെ വീട്ടിൽ പോയി താമസിച്ചോളാൻ പറഞ്ഞു. അവിടെ ചെന്ന് ചിലപ്പോ ചെന്നപ്പം വല്ല പ്രതീക്ഷയുടെ ചെന്നത് വിധവയാണെങ്കിലും പത്ത് കാശൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചായിരിക്കും പ്രവാചകൻ ചെന്നത്. അവിടെ ചെന്നപ്പോ ഒരു അപ്പം തിന്നാൻ പോലും വകയില്ല. പക്ഷെ ദൈവം ഈ പ്രവാചകനെ അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപോലെ പ്രവാചകനും അതുപോലെ തന്നെ ആ വിധവയുടെയും പിന്നിലുള്ള ദൈവത്തിന്റെ കരുതലും കരുണയുമാണ് തീർച്ചയായിട്ടും ഇവിടെ പ്രതിഫലിക്കുന്നത്. പക്ഷെ ഈ പ്രവാചകനെ സംരക്ഷിക്കുന്നതിൽ കൂടി ദൈവം കണ്ടത് ആ വിധവയും സംരക്ഷിക്കപ്പെടണം. ഒരേ സമയത്ത് ദൈവമനുഷ്യനോടും അതേ സമയത്ത് ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സ്ത്രീയോടും തോന്നുന്ന ദൈവത്തിന്റെ വലിയ പ്രവാചക വലിയ വിശുദ്ധന്മാരോടും താടെ കിടക്കുന്ന മനുഷ്യരോടും ഒരുപോലെ തോന്നുന്ന ദൈവത്തിന്റെ ഒരു വലിയ കരുണയാണ് നമ്മൾ ഈ വേദവാക്യം പ്രതിഫലിക്കുന്നത്. അത് മാത്രമല്ല അനുഗ്രഹത്തിന് ഇടയാക്കി തീർത്തതും ആ ദൈവപുരുഷനോടുള്ള സംസർഗത്തിലാണ്. ദൈവത്തിനെ നേരിട്ട് വരെ സംരക്ഷിക്കാറുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷെ ദൈവം ഒരു പ്രവാചകനെ ഏറ്റെടുക്കുന്നതിൽ കൂടി അല്ലെങ്കിൽ പ്രവാചകനെ ശുശ്രൂഷിക്കുന്നതിൽ കൂടിയാണ് ഈ സ്ത്രീക്ക് ഒരു അനുഗ്രഹം വരാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തത്. ഇതൊക്കെ വെറുതെ സംഭവമൊന്നുമല്ല, ഇതിന്റെ പിന്നിലൊക്കെ ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ദൈവപുരുഷന്മാരെയും അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി പരിപൂർവമായിട്ട് ജീവിക്കുന്ന ആളുകളുടെയും വഴികളെ നമ്മൾ ശ്രദ്ധിക്കുകയും പാലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരിൽ കൂടി ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്നുള്ളതിന്റെ വലിയൊരു അടയാളമാണ്. നമുക്ക് ഈ വേദഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പ്രധാനപ്പെട്ട ഒരു കൂതാശയിൽ ഉപയോഗിക്കാറുണ്ട്. ആർക്കെങ്കിലും പറയാമോ? ഏതാ? അത് ഈ മറ്റേ പ്രാർത്ഥന ഞാൻ പറഞ്ഞത് ഏലിയാവ് വിധവയുടെ വീട്ടില് വിധവയ്ക്ക് ഭക്ഷണം കൊടുത്ത സംഭവം. നമ്മള് വീട് കൂതാശയിലുണ്ടല്ലോ, ആ വീട് കൂതാശയുടെ വാഴവേറ്റ അബ്രഹാം എന്നുള്ള പാട്ടിന്റെ അകത്ത് മൂന്നാമത്തെ സ്റ്റാൻസയിൽ നമ്മൾ പാടുന്നതാണല്ലോ അല്ലേ. വിധവാഗേഹത്തിൽ കുംഭത്തിൽ ധാന്യപ്പൊടിയും കുമ്പിൽ തൈലവുമറ്റില്ല ആവരമാർന്നിടത്തേ നിൻ ഭക്തരണഞ്ഞൊരു ഭവനം നൽ തലമുറയാലിത് വാഴ്ത്തപ്പെടണം.
ആ സംഭവത്തെ അവിടെ നമ്മൾ എടുത്ത് നമ്മൾ ചെല്ലുന്ന വീടുകളില് പട്ടക്കാരും സഭയും ഒരു വീട്ടിൽ ചെന്ന് ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വീട്ടിൽ ഒരിക്കലും അവിടെ അരി തികയാതെ പോകരുത്, അവിടുത്തെ തീ അണയാതെ പോകരുതെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്ത് തന്നെയാണെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ വളരെ ചിന്തിക്കേണ്ട വലിയൊരു ഭാഗമാണ് ഇന്നത്തെ ധ്യാനത്തിന് നമുക്ക് പ്രിയപ്പെട്ട അച്ഛനെ കൂടെ ഇടയാക്കി തീർത്തത്. അങ്ങനെ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച ആളുകളെ കൂടെ സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിന് പൂർണ്ണതയും അർത്ഥം ഉണ്ടാകുന്നതിന്റെ വലിയൊരു അടയാളം കൂടാണ് ഈ ഭാഗം. ഇത് നമ്മൾ അനുഗ്രഹിക്കട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയാണ് അത്. ഇവരുടെ പേരുകൾ പ്രത്യേകമായിട്ട് വായിക്കുന്നത് സാധാരണ ഓർക്കാറുള്ള ആളുകളെയൊക്കെ നമുക്ക് ഓർക്കാം. ഒരു പ്രതിഭ പരമേശ്വരനായ ഒരു ഹിന്ദുവാണ്. ക്യാൻസറായിട്ട് ചികിത്സയിലാണ്. പ്രാർത്ഥിക്കുക, ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഫാദർ ജോസഫ്, ലിൻസി, മോളി, ജസ്റ്റിൻ ജോസഫ്, ഷേർലി, ജിജു ചെറിയാൻ, സൗമ്യ സാമുവൽ, എബിൻ, ബിനോയ്, റജി, അതുപോലെ തന്നെ നമ്മുടെ ഇടവകയിൽ റജിയെയും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. റജി സൗഖ്യം പ്രാപിച്ചു വരുന്നു, ഇതിലും നമ്മുടെ പ്രാർത്ഥന തുടരാം. ബേബി, ബേബി ജോസഫ്, വർഗീസ് ജോർജ്, മറിയാമ അലക്സാണ്ടർ, മോനി, നമ്മൾ സാധാരണ ഓർക്കാറുള്ള പേരുകളാണ്, മോനി ആന്റി, ജോയൽ, ജിയാൻ, ജെവിലിൻ, മോഴ്സി, വത്സ, വത്സമ്മ, ഉതുപ്പ്, ബെഞ്ചമിൻ, തൂസൻ, വിജയൻ, മിഷേൽ, മോളി, അതുപോലെ തന്നെ ഹ്യൂസ്റ്റണിലുള്ള മോളി ആന്റി ദൈവമ്പായ ഓർക്കാം, താബുവിനെ ഓർക്കാം, ലൊറീൻ, ലളിത. നമ്മൾ കഴിഞ്ഞ ആഴ്ച ലളിതയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു, ഇപ്പോഴും കുറെ മാറ്റം വന്നിട്ടുള്ളതായിട്ട് അറിഞ്ഞു എന്നുള്ള സന്തോഷമുണ്ട്. എങ്കിലും പ്രാർത്ഥന കൂടുതലായിട്ട് ഉറക്കുക. ആലിസ് ജോസഫ്, സാറാമ്മ, ജിമ്മി, അതുപോലെ തന്നെ ഒരു പെണ്ണമ്മ വെന്റിലേറ്ററിൽ ഇങ്ങനെ കിടക്കുന്നു, പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സൗഖ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഓർക്കാണ്ടെന്ന്
ആർക്ക്
പറഞ്ഞോളൂ. ആരാ?
Biju, having open heart surgery today. Thank you.
Okay, Liju. Pratyayat Liju ne orkam open heart surgery aanu.
It's not Liju, it's Biju. B-I-J-U.
Biju, okay, okay. Biju, Biju, right, right. ഈ പ്രാർത്ഥനയിൽ കേൾക്കുന്ന ആരെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും പേര് പറയാനുണ്ടെങ്കിൽ പറയാനുള്ള അവസരമുണ്ട് കേട്ടോ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, ഒരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് അവിടുന്ന് അനുഗ്രഹമായി തന്നു. ദൈവമേ, ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിലായിരുന്നെങ്കിലും വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങൾക്കൊപ്പമുണ്ട് അവിടുന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ വീണ്ടും ഒരുമിച്ച് ശരീരം വിവിധ തലങ്ങളിലാണെങ്കിലും ഞങ്ങളുടെ മനസ്സുകളെ കൂട്ടിയിണക്കി അങ്ങയുടെ സ്നേഹത്തിന്റെ തണലിൽ കൊണ്ടെത്തിക്കുന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. എപ്പോഴും ആ സ്നേഹത്തിന്റെ തണലിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ സങ്കേതവും ഞങ്ങളുടെ ആശ്രയവും എല്ലാം അങ്ങാകുന്നു. ഞങ്ങൾ ഓരോ ദിനം, ഞങ്ങൾ ഓരോ വർഷം ഞങ്ങളുടെ ആയുസ് പിന്നിടുമ്പോഴും കൂടുതലായി അങ്ങയുടെ തണലും കരുണയും അങ്ങ് ഒരുക്കുന്ന കരുതലും ഒക്കെ അത്ഭുതകരമായിട്ട് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ ഓരോ ആരാധനകളും ഞങ്ങളുടെ പ്രാർത്ഥനകളും പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയും ഒക്കെ ആ ഒരു പാത കൂടുതൽ അന്വേഷിക്കുവാനും ആ ഒരു കൃപ കൂടുതൽ കണ്ടെത്തുവാനുമുള്ള നിമിഷങ്ങളായി രൂപാന്തരപ്പെടുത്തണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. ദൈവം, അങ്ങയുടെ സ്നേഹം തിരിച്ചറിയാൻ ഞങ്ങളുടെ ആന്തരിക കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. എപ്പോഴും ഞങ്ങൾക്കൊപ്പം അവിടുന്നുണ്ട്. ഞങ്ങളുടെ വേദനയിലും കഷ്ടതയിലും ഒരുപക്ഷെ ഞങ്ങളുടെ രോഗത്തിന്റെ തീവ്രതയിൽ പോലും അവിടുന്ന് ഞങ്ങൾക്കുണ്ട്. എങ്കിലും പലപ്പോഴും അത് ഞങ്ങൾക്ക് അറിയാതെ പോകുന്നു. അതറിയത്തക്കവണ്ണം ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഈ ലോകത്തിൽ ഞങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും ദൈവമേ, ഞങ്ങൾക്ക് ആശ്രയിക്കുവാൻ അങ്ങില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളും നിഷ്ഫലങ്ങളാണെന്ന് ഞങ്ങൾക്കറിയാം. ദൈവമേ, ലോകമൊരുക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് പിന്നാലെ ഓടാതെ ദൈവമേ, അങ്ങയുടെ പാത പിൻപറ്റുവാനും അത് അനുധാനം ചെയ്യുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. ഈ രോഗികളായി പേര് പറഞ്ഞവരെയും ഞങ്ങളുടെ മനസ്സിൽ രോഗികളായിട്ട് നിലനിൽക്കുന്നവരെയും വിവിധ വൈഷമ്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്ന് ഞങ്ങളോട് അവിടുന്ന് ആവശ്യപ്പെട്ട പ്രകാരം നിരന്തരം അങ്ങയുടെ മുമ്പാകെ ഈ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ കുറവുകളെ ഓർക്കാതെ, ഞങ്ങളുടെ ബലഹീനതകളെ ശ്രദ്ധിക്കാതെ, ഞങ്ങളുടെ ഹൃദയങ്ങളുടെ അനുതാപത്തെ നോക്കി അങ്ങ് നിഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളൊന്ന് അവകാശപ്പെടുവാൻ പോക്കുമല്ലോ യോഗ്യതയില്ലാത്ത മനുഷ്യരാണെന്ന് ഞങ്ങൾക്കറിയാം. ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങളിലും ഈ ലോകമൊരുക്കുന്ന സുഖങ്ങളിലും ഒക്കെ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ ചുവടുകൾ ഇടറിയിട്ടുണ്ടെങ്കിലും ദൈവമേ, ഞങ്ങൾ അനുതാപത്തോടടുത്ത് വരുമ്പോൾ ഹൃദയവിശാലതയോടെ സ്നേഹിക്കുന്ന, ചേർത്ത് പിടിക്കുന്ന ഒരു അപ്പന്റെ അപ്പനൊരുക്കുന്ന സ്നേഹത്തിന്റെ തണലിൽ എപ്പോഴും ആയി തീരുവാൻ ഞങ്ങളെ അവിടുത്തെ പരിശുദ്ധാത്മാവിൽ ബന്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അവിടുത്തെ പ്രകാശിപ്പിക്കണമേ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വ്യക്തി ജീവിതത്തിലും മറ്റുള്ളവരുടെ മുമ്പാകെയും പ്രകാശിതരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് ചുറ്റുമുള്ള വെളിച്ചം ഞങ്ങളുടെ ജീവിതത്തിന്റെ കുറവുകളും പാപങ്ങളും മൂലം അണഞ്ഞു പോകാൻ അവിടുന്ന് അനുവദിക്കരുതേ. ഈ ലോകം വിട്ടാലും നിന്നിലേക്ക് ആ വെളിച്ചം ചേരുവാനും അവർ വലിയ തേജസ്സായി രൂപാന്തരപ്പെടുവാനും സഹായിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, തലമുറകളെ അനുഗ്രഹിക്കണമേ. ദൈവമില്ലാത്ത ഒരു ലോകത്തിൽ അവർ ജീവിക്കുമ്പോൾ ദൈവമുള്ളവരായി സാക്ഷികളാകാൻ അവരെ പരിശീലിപ്പിക്കണമേ. തിന്മയുടെയും ദുർപ്രേരണയുടെയൊക്കെ പ്രേരണ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അങ്ങയിൽ ആശ്രയിച്ച് അത് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണമുള്ള ആത്മീയ കരുത്ത് അവർക്ക് നൽകണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ഓർക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെട്ട ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി വലയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധ സഭയെ ഓർക്കുന്നു. സഭയെ നയിക്കുന്ന പിതാക്കന്മാരെയും എല്ലാ ഭദ്രാസനത്തെയും, പ്രത്യേകിച്ച് ഭദ്രാസനം നയിക്കുന്ന പിതാവിനെ ഒക്കെ ഓർക്കുന്നു. എല്ലാ ആത്മീക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ സേവനം ചെയ്യുന്നവരെ ഓർക്കുന്നു. സഭയിലെ എല്ലാ വിശ്വാസികളെ ഓർക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഭരണകർത്താക്കളെ ഓർക്കുന്നു. തീവ്രവാദം മൂലവും പ്രകൃതിക്ഷോഭം മൂലവും സാംക്രമിക രോഗം മൂലം പീഡിപ്പിക്കപ്പെടുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവീദനം അനുഗ്രഹിക്കപ്പെട്ട ദൈവോചനം പറഞ്ഞു തന്ന പ്രിയപ്പെട്ട അച്ഛനെയും കുടുംബത്തെയും ഇടവകെ ഓർക്കുന്നു. ഈ കൂട്ടായ്മ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണം. ഇതിൽ സംബന്ധിക്കുന്നവരെയൊക്കെ സ്വർഗീയ നന്മകളാൽ നടക്കണമേ. ഈ ശുശ്രൂഷയുടെ ഭാഗമാകുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ലഭിച്ചു എന്നൊരു തോന്നൽ ഞങ്ങൾ രൂപപ്പെടുത്തക്കോണം. ദൈവമേ, ഈ പ്രാർത്ഥനയിൽ കൂടി ഞങ്ങളുടെ സ്പർശനം ഉണ്ടാകണമേ. ഈ ലോകത്തിൽ കുറെ കൂടെയൊക്കെ നല്ലവരായി ജീവിക്കാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. നോമ്പ് നോക്കാനും അതിൽ കൂടി അങ്ങയുമായി ആഴമായി ബന്ധപ്പെടുവാനും വ്യക്തി ജീവിതം പ്രകാശിക്കുവാനും ആത്മീകമായി വളരുവാനും ഞങ്ങളെ കിടയാക്കണമേ. ഒരിക്കൽ കൂടി രോഗത്തിലും പ്രയാസത്തിലും കഴിയുന്ന എല്ലാവരെയും കണ്ണയുടെ ഉപാസമർപ്പിക്കുന്നു. സകല വാങ്ങിപ്പോയവർക്ക്, പ്രത്യേകിച്ച് ഇടവകയിൽ നിന്ന് അടുത്ത ദിവസങ്ങളായി വാങ്ങിപ്പോയവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ മഹോന്നതകളിൽ അവിടുന്ന് ആശ്വാസം നൽകണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്ന് വന്നാൽ സ്തുതിയും സ്തോത്രം അർപ്പിക്കുവാനായിട്ട് തന്നെ. അച്ഛനുണ്ടോ? ഇല്ലാത്ത ബാറക്കും അർപ്പിതാവാം. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന പുത്ര തമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും നമ്മളെല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ അപേക്ഷകളുടെ മേലും എന്നപ്പോഴും നീക്കുണ്ടായിരിക്കുമാറാകണമേ. കന്യമാനസത്തോട് സംബന്ധിച്ച് എല്ലാവരുടെയും സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സ്കൂൾ അച്ഛനോട് ചുണ്ടിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടും വളരെ ആഴമായ സ്നേഹവും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികളുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവകാര്യങ്ങൾ സമർപ്പിക്കുന്നു. ബൈബിൾ വായിച്ച മോഹന്നങ്ങൾ, അതുപോലെ തന്നെ ഇതിന്റെ അപ്പിസ്റ്റേറ്റ് ചുമതലപ്പെട്ട മനോജ്, അല്പമായി അധികമായോ സഹായിക്കുകയോ സഹകരിക്കുകയോ ചെയ്ത എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. ഞാൻ ഓർപ്പിക്കാറുള്ളത് പോലെ തന്നെ ബുധനാഴ്ച രാവിലെ വാട്സപ്പിൽ ഇതിന്റെ മെസ്സേജ് കിട്ടുമ്പോൾ മറ്റുള്ള ആളുകൾക്ക്, അതായത് പള്ളികളിൽ, അത് ഷെയർ ചെയ്യുവാനും അത് ശ്രദ്ധിക്കണം. കൂടുതൽ ആളുകൾ പ്രാർത്ഥിക്കുവാനും, പ്രത്യേകിച്ച് നമ്മൾ രോഗികളായിട്ട് പേര് പറഞ്ഞവരെയൊക്കെ നിങ്ങളുടെ മനസ്സിൽ തുടർന്നും ഓർത്ത് പ്രാർത്ഥിക്കണം ഈ നോമ്പിൽ എന്നും വളരെ സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു. ദൈവം നമ്മുടെ അനേവരെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.